الحمد لله، سلام على عباده الذين اصطفى. ജനുവരി 21 മാസപ്പിറവി നിർമ്മിച്ചമായ കണക്കിന്റെ അടിസ്ഥാനത്തിലാണെന്ന് അള്ള പറഞ്ഞതാണ്. അതിവിടെ കാളിയന്മാരും നങ്ങന്മാരും ഉണ്ടാക്കിയൊന്നുമില്ല, അള്ള ഉണ്ടാക്കിയ കണക്കിന്. വാച്ചിക്കൊക്കെ താറാതെ പറ്റുക, ലോകത്തിലെ വാച്ചിക്കൊക്കെ എപ്പോഴും അങ്ങോട്ടോ സെക്കൻഡോടൊക്കെ മാറാം. ഇത് മാറാൻ പറ്റൂല, ഇത് അള്ളാഹു നിയന്ത്രിച്ച് നടത്തുന്ന ആ കണക്ക് ഇന്ന് വരെ അതേപോലെ ഇനി ഒട്ടാകെ ഒരു സാധ്യത വരാണല്ലോ അന്ന് താറാറാവുക എന്നുള്ളതല്ലാതെ അതിന്റെ മുമ്പ് ഈ സൂര്യചലനത്തിനോ ചന്ദ്രചലനത്തിനോ ഒരു വ്യത്യാസം സംഭവിക്കാൻ പാടില്ല. സെക്കൻഡ് പോലും വ്യത്യാസം വരാൻ പാടില്ല എന്ന് പറഞ്ഞാൽ അനുഭവമാണ്, ഇന്ന് വരെയുള്ള അനുഭവമാണ്. വെറുതെ കണക്ക് കൂട്ടി പറയല്ല, കണക്ക് കൂട്ടിയത് മുഴുവൻ അതേപോലെ അനുഭവപ്പെട്ടു. ചന്ദ്രഗ്രഹണം തന്നെ ഉദാഹരണം, ചന്ദ്രഗ്രഹണം ഇത്ര മണിക്ക് ഇത്ര മിനിറ്റ് ഇത്ര സെക്കൻഡിന് എന്നാണ് പറഞ്ഞാൽ ആ സമയത്ത് ഭൂതക്കണ്ണാടെ വെച്ച് ദൂരെ എണീക്കി ദൂരം ഭൂതക്കണ്ണാടെ വെച്ചിരുന്നാൽ മതി, ആ സെക്കൻഡിന് ഗ്രഹണം തുറക്കും. ഇത്ര സെക്കൻഡിന് അവസാനിക്കണം എന്ന് പറഞ്ഞാൽ അപ്പൊ കണ്ട് അവസാനിക്കും ചെയ്യും. അത് ഇന്ത്യയിൽ കാണൂല, ഏഷ്യയിൽ കാണൂല എന്ന് പറഞ്ഞാൽ കാണൂല്ല, കണക്ക് കൂട്ടി പറയുകയാണെങ്കിൽ. ആ ഇത്രയും കണിശമായിട്ട് നടക്കുന്ന ഒരു ചന്ദ്രഗോളത്തെ സംബന്ധിച്ച് 7 മിനിറ്റ് മുമ്പ് 21-ാം തീയതി അസ്തമിക്കുന്ന കണക്ക് പ്രകാരം തന്നെ അള്ളാഹു ഇവിടെ സംവിധാനം ചെയ്ത കണക്ക് പഠിച്ചിട്ട്, ആ പഠിച്ചതുകൊണ്ട് പറയാം, ഇവരുണ്ടാക്കിയ കണക്കല്ല, ആ പഠിച്ചതുകൊണ്ട് പറയാം, കണക്ക് പ്രകാരം തന്നെ 7 മിനിറ്റ് മുമ്പ് അത് അസ്തമിക്കണം എന്ന് നിർബന്ധമായി കഴിഞ്ഞാൽ അസ്തമിച്ചതിന് ശേഷം പിന്നെ ഏതായാലും നാളെ ചന്ദ്രനെ കാണൂലല്ലോ. ഏത് അസ്തമിച്ച് സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ് ചന്ദ്രൻ 7 മിനിറ്റ് മുമ്പ് അസ്തമിച്ചു പോയാൽ പിന്നെ സൂര്യൻ അസ്തമിച്ചതിന് ശേഷം ചന്ദ്രൻ ഇങ്ങോട്ട് വരും, ഏതായാലും ഉണ്ടാവില്ലല്ലോ. ഇതിപ്പോ വളരെ പച്ചയായ ഒരു പരമാർത്ഥം എല്ലാവർക്കും അറിയാം. ഇപ്പൊ എന്താ പറയണമെന്നറിയാം, അന്ന് സൂര്യൻ അസ്തമിച്ചതിന് ശേഷം പിന്നെ 15 ഡിഗ്രി പിന്നിലേക്ക് മടങ്ങി വന്നിട്ട് കണ്ടു എന്നപ്പോ പറഞ്ഞതിന്റെ അർത്ഥം, ആ അസ്തമിച്ചതിന് ശേഷം കണ്ടു എന്ന് പറഞ്ഞാൽ 15 ഡിഗ്രിയെങ്കിലും പോന്നണം, എന്നതിനെ കാണാൻ പറ്റുള്ളൂ. 15 ഡിഗ്രി അപ്പൊ കണ്ടു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ, അസ്തമിച്ചതിന്റെ ശേഷം 15 ഡിഗ്രി പിന്നെ ചന്ദ്രൻ ഇങ്ങോട്ട് മടങ്ങി വന്നു എന്നാ അതിന്റെ അർത്ഥം. ഇത് ലോകത്തൊരു മനുഷ്യനോട് പറഞ്ഞ സമ്മതിക്കും, സമ്മതിക്കില്ല, സമ്മതിക്കാൻ പറ്റൂ. 21-ാം തീയതി അന്ന് എന്റെ അവിടെയൊക്കെ അല്ലെ, ഞങ്ങളെ ഏഷ്യയിൽ അന്ന് സൂര്യൻ ഉദിച്ചത് അന്ന് പാതിരക്ക് 3:15 പറഞ്ഞാൽ അതുപോലെ തന്നെ തുണയപ്പത് അങ്ങനെ ഉണ്ടാവും. ഇക്കഴിഞ്ഞ 21-ാം തീയതി അന്ന് സൂര്യൻ ഉദിച്ച് രാത്രി 3:15 പറഞ്ഞാൽ അതുപോലത്തെ നുണന്നെയാണ്. 5-7 മിനിറ്റ് മുമ്പ് അസ്തമിച്ച ചന്ദ്രനെ പിന്നെ അസ്തമിച്ചതിന് ശേഷം 12 ഡിഗ്രി 15 ഡിഗ്രി മേലെ കണ്ടു എന്ന് പറയുന്നത് രണ്ടും നുണ സമ. പക്ഷെ ഈ ആദ്യത്തെ നുണ മനസ്സിലാക്കാൻ കുറച്ച് പഠിക്കണം, മറ്റേ നുണ മനസ്സിലാക്കാൻ പഠിക്കണ്ടല്ലോ, സൂര്യൻ ഉദിച്ചാലും കാണൂല. അതുപോലത്തെ നുണയപ്പോ ഈ പറയുന്നത്, എന്നിട്ട് എന്താ ഉണ്ടായത്, ഈ നുണ അങ്ങോട്ട് അടിച്ച് പരത്തിയിട്ട് ഇവിടുത്തെ ലക്ഷക്കണക്കിലുള്ള ആളുകളെ നോമ്പ് പിടിപ്പിക്കാൻ കഴിഞ്ഞില്ല, ബാക്കി പിടിപ്പിച്ചു. പിടിപ്പിക്കണമെങ്കിൽ രാത്രി വരണ്ടേ, ഇതൊക്കെ കൂടി ഏൽക്കൂടി വന്നപ്പോഴേക്കും നേരം വിളിച്ചു. നേരം വിളിച്ചതിന്റെ ശേഷമാണ് ഇപ്പോ നോമ്പായി എന്നുള്ള വിവരം പറയാൻ കാലിയന്മാർക്ക് കഴിഞ്ഞുള്ളൂ. അതായത് ഗൂഢാലോചനയാണത്, അതിന്റെ ഉള്ളിലുള്ള ഗൂഢാലോചന മനസ്സിലാക്കണം. ഗൂഢാലോചന എന്താ, ഗൂഢാലോചന മാസപ്പിറവി കണക്കിന്റെ അടിസ്ഥാനത്തിൽ മാസപ്പിറവി നിർണ്ണയിക്കണം എന്നുള്ള ഒരു ആശയം ഇവിടെ ഇങ്ങനെ നടക്കുന്നുണ്ടല്ലോ. 25 കൊല്ലം മുമ്പ് നമ്മൾ എഴുതി അച്ചടിച്ച, അന്നുവരെ ആരും അച്ചടിച്ചിട്ടില്ല. 25 വർഷം മുമ്പ് നിരീക്ഷണ മാസികയിൽ അതങ്ങനെ എടുക്കേണ്ടത്, അങ്ങനെയെങ്കിലേ ശരിയാവുള്ളൂ, അതാണ് ഖുർആന്റെ സിദ്ധാന്തം എന്നൊക്കെ പറഞ്ഞിട്ട് അച്ചടിച്ച് പരത്തി. അതിനുശേഷമാണ് ഹിലാൽ കമ്മിറ്റി രൂപം കൊണ്ടത്, അതിനുശേഷം മുമ്പല്ല. ഇവിടെ ഡേറ്റ് ഉണ്ട്, പിന്നെ മാതൃഭൂമിയിലും കൊടുത്തു അങ്ങനെയൊക്കെ കൂടി. അത് മാത്രം പഠിച്ചിട്ട് അവരായി നമുക്ക് വാദല്ലേ, ഏതായിരുന്നത് ആദ്യം പറയാനൊരാൾ വേണമല്ലോ. ആദ്യം നമ്മൾ പറഞ്ഞു, ആദ്യം 25 കൊല്ലം മുമ്പ് നമ്മൾ പറഞ്ഞു, അത് പത്രങ്ങളിൽ വന്നു, പ്രസിദ്ധീകരണങ്ങളിൽ വന്നു, നോട്ടീസുകൾ ഇറങ്ങി ഒക്കെ വന്നു. ഏതായിരുന്നാലും അത് തന്നെ ശരി എന്നുള്ള ബുദ്ധിയുള്ളവരൊക്കെ സമ്മതിച്ചു. കണക്കിന്റെ അടിസ്ഥാനത്തിൽ തന്നെ മാസപ്പിറവി നിർണ്ണയിക്കാൻ പറ്റുള്ളൂ. മറ്റത് മാസപ്പിറവി വേണ്ടത്, മഴക്കാർ വന്നാൽ ആ മാസപ്പിറവി ഉണ്ടെന്നോ ഇല്ലെന്നോ വെക്കേണ്ടതെന്ന് അപ്പൊ തർക്കം. മാസപ്പിറവി ഉണ്ടെന്ന് ഉറപ്പാണ് കണക്കുപ്രകാരം ബോധ്യപ്പെട്ടു, പക്ഷെ മഴക്കാറുകൊണ്ട് കാണുന്നില്ല, അതുകൊണ്ട് മാസം അവിടെ പിറന്നിട്ടുണ്ടെന്നാ വെക്കേണ്ടത് ഇല്ലെന്നാ വെക്കേണ്ടതെന്ന. അതിന്റെ ഇടയിൽ ഒരു മറ വന്നുകൊണ്ട് ആളിൽ ഒരാളോടെ നിൽക്കുന്നുണ്ട്, എന്റെ ഇടയിൽ ഒരു കട്ടം തൂങ്ങി. അപ്പൊ ഇനി ഇപ്പൊ ആളോട് ഉണ്ടെന്നാ വെക്കേണ്ടത് ഇല്ലെന്നാ വെക്കേണ്ടതെന്ന് എന്താ പിന്നെ പറയാം. ഇതുപോലത്തെ വിഡ്ഢിത്തര, ഇതുപോലത്തെ വിഡ്ഢിത്തരാണ് ഇപ്പൊ പറഞ്ഞിട്ടുണ്ടാക്കുക. അപ്പൊ അത് പറ്റൂല. കണക്കിന്റെ അടിസ്ഥാനത്തിൽ അള്ളാഹു ഈ പ്രകൃതി നിയമത്തിൽ നിശ്ചയിച്ച കണക്ക് ഇവരുണ്ടാക്കി കണക്കൊന്നുമില്ല. അപ്പൊ അവരെന്താ അവിടെ ഒഴിഞ്ഞു മാറ്റുന്നത്, ശാസ്ത്രജ്ഞന്മാർ പറഞ്ഞ കണക്കൊന്നും നമുക്ക് പത. ഈ ശാസ്ത്രജ്ഞന്മാരെന്ന് പറഞ്ഞത് അവരുടെ സ്വന്തം വീട്ടിൽ നിന്ന് ഉണ്ടാക്കിക്കൊണ്ടെന്ന് കണക്കല്ലത്, ഈ ഗോളങ്ങളെ സംബന്ധിച്ച് പ്രപഞ്ചത്തെ സംബന്ധിച്ച് പഠിച്ചുണ്ടാക്കിയിട്ട് 10,000 കൊല്ലത്തെ ഗവേഷണത്തിൽ കൂടി ആവർത്തിച്ച് ഗവേഷണം ചെയ്ത് പഠിച്ച് ഉറപ്പിച്ച കണക്കാണ്, ആർക്കും തെറ്റിക്കാൻ കഴിയില്ല, അങ്ങനത്തെ കണക്കാണ്. അപ്പൊ ആ കണക്ക് പ്രകാരം ഇന്ന സമയത്ത് ചന്ദ്രൻ ഉദിക്കുന്നു പറഞ്ഞാൽ അത് കാണുന്നെ വേണം എന്ന പോലെ സാധ്യം, എന്നാ കണ്ടോട്ടെ. കാണും കൂടി ചെയ്തോട്ടെ, പക്ഷേ അസ്തമിച്ചതിന് ശേഷം പിന്നെ മടങ്ങി വന്ന് കണ്ടു എന്ന് പറഞ്ഞാൽ ലോകത്തോട് പറയാൻ പറ്റുമോ? ഇപ്പൊ പണിയുടെ ഉദ്ദേശം അതിന്റെ ആശയപ്പ് അങ്ങനല്ല ഒന്ന് ചേരുന്നത്. ഏഴ് മിനിറ്റ് അസ്തമിച്ച് ചന്ദ്രനെ പിന്നെയും കണ്ടു പറഞ്ഞതിന്റെ അർത്ഥം എന്താ? സൂര്യൻ അസ്തമിച്ചതിന് ശേഷം പിന്നെയും കണ്ടു പറഞ്ഞതിന്റെ അർത്ഥം മടങ്ങി വന്നൊന്നല്ലേ? ഇത് ലോകത്തോട് പറയാൻ പറ്റുമോ? ബുദ്ധിയുള്ള ആൾക്കാരോട് ഇത് പറയാൻ പറ്റുമോ? ഇത് പഠിച്ച ആൾക്കാരോട് എത്ര ഉണ്ട് ഈ ലോകത്ത്? മുസ്ലിമികൾ മാത്രമാണ് ഇതർക്കില്ല. എന്നാ പിന്നെ നമ്മളെ ഭക്ഷണത്തിനും ഉണ്ടായിരിക്കാം വിചാരിക്കും. ഹിന്ദുക്കളും കേൾക്കുന്നില്ല, മുസ്ലിങ്ങൾ ധാരാളം ഈ കിടക്കി നമ്മളെക്കാൾ പഠിച്ചവരില്ല ഇവിടെ. അവരീ പറയുന്ന ഇത് വിഡിത്തരം കേട്ടിട്ട് ഇരുന്ന് ചിരിക്കാം. ഭക്ഷണ ആൾക്കാർ ബുദ്ധിയുള്ള ആൾക്കാരോട് പറയുമ്പോ ആ ഭക്ഷണത്തിനെ നമ്മൾ അനുഭവിക്കാം. ഇതാരപ്പ് ഇത് പറയുന്നത് മുസ്ലിം സമുദായത്തിന്റെ 60 ലക്ഷം മുസ്ലിമീങ്ങൾക്ക് അല്ലെങ്കിൽ 65 ലക്ഷം മുസ്ലിമീങ്ങൾക്ക് നേതൃസ്ഥാനം കൊടുക്കുന്ന ഖാദി എന്ന് പറഞ്ഞ ജഡ്ജി, ആ അതെന്ന് പറഞ്ഞാൽ അറബിയാണ്, ജഡ്ജി എന്ന് പറഞ്ഞാൽ മലയാളം ഇംഗ്ലീഷ് ജഡ്ജി. മുസ്ലിമീങ്ങൾ 60 ലക്ഷത്തിന്റെ ജഡ്ജിമാരാപ്പ് ഈ പറയണത്. നിയമം പഠിച്ച ആൾക്കാർ, എന്ത് നിയമം? ശരീഅത്ത് നിയമം, ഖുർആനും മജീദും ഒക്കെ പഠിച്ച ആൾക്കാരപ്പ് ഈ പറയണത്. അതടിസ്ഥാനത്തിലാണ് ഇപ്പോൾ അവിടെ പ്രഖ്യാപിക്കുന്നത്. പ്രഖ്യാപിച്ചിട്ട് നേരം വിളിച്ചു പോയി. അപ്പോ ഇനി ബാക്കിയുള്ള സമയം പിടിച്ചു നിൽക്കണം എന്ന് പറഞ്ഞിട്ടാ മൈക്ക പ്രവചനം ഞാൻ കേട്ടോ. ബാക്കിയുള്ള സമയം പിടിച്ചു നിൽക്കാം, കാരണം നേരം വിളിച്ച ആഴ്ചന്റെ മാസം പറഞ്ഞു. അപ്പൊ പിന്നെ ബാക്കിയുള്ള സമയം പിടിച്ചു നിൽക്കാനേ പിന്നെ പറഞ്ഞിട്ട്. ഇത്തരത്തിലുള്ള ഈ ധിക്കാരം, ഈ വഷണത്തരം, ഈ വിഡ്ഢിത്തരമൊക്കെ ഈ സമുദായത്തെ പഠിപ്പിച്ചിട്ട് എവിടെ എത്തിയിരിക്കുന്ന വിഷയം? ഒരു ഹിലാൽ കമ്മിറ്റി ഏതായിരുന്നാലും ബാക്കി എന്നെ പറയാം ഉണ്ടായിക്കഴിഞ്ഞു. അങ്ങനെ ഒരു ബുദ്ധിജീവികളുടെ ഒരു ഗ്രൂപ്പ് ഗണിതശാസ്ത്ര അടിസ്ഥാനത്തിൽ തന്നെ അത് ശാസ്ത്രം അംഗീകരിക്കേണ്ടതാണ്, അത് തള്ളാൻ പാടില്ല എന്നുള്ളൊരു ചിന്താഗതി ഇവിടെ വന്നു കഴിഞ്ഞു. അത് നമ്മൾ പറഞ്ഞു എന്നുള്ളത് ഇനിയിപ്പൊ പിന്നെ ഇതൊക്കെ നമ്മളൊന്ന് കൂടി ചേർന്നു. ഇപ്പൊ എല്ലാവരും കൂടിയായിട്ട് കുറെ ആ വിഷയം അറിയുന്നവരൊക്കെ പ്രചരിപ്പിച്ചു ഗണിതശാസ്ത്രം അടിസ്ഥാന പ്രമാണമായിട്ട് അംഗീകരിക്കണമെന്നത്. ഇത് ബുദ്ധിയുള്ള കുറച്ച് ആൾക്കാർ മുമ്പേ പറഞ്ഞിട്ടുണ്ട്. ഈ ഗണിതശാസ്ത്ര പ്രകാരം തെളിഞ്ഞ അങ്ങനത്തെ ഒരു സത്യത്തിനെതിരായിട്ട് സത്യസന്ധരായ ആൾക്കാർ തന്നെ സാക്ഷി നിന്നാൽ പോലും അത് സ്വീകാര്യമല്ല എന്ന് ഷാഫി മദ്ഹബുകാരുടെ നേതാക്കന്മാരിൽപ്പെട്ട ഇബ്നു ഹജർ ഹൈതമി പോലെയുള്ള ആൾക്കാർ അവരുടെ തൊഹ്ഫ മോനി നിഹായ പോലെയുള്ള കിതാബിലൊക്കെ എഴുതിയിരിക്കും. ഗണിതശാസ്ത്രത്തിനെതിരായിട്ട് മാസപ്രവി കണ്ടു എന്ന് ആര് പറഞ്ഞെന്നാലും സ്വീകരിക്കാൻ പാടില്ല. ഗണിതശാസ്ത്രം എന്ന് പറഞ്ഞാൽ ഇവിടെ ദൃഢമായ അറിവ ഈ കണ്ടു എന്ന് പറഞ്ഞോണിങ്ങനെ നോക്കാൻ നിൽക്കുമ്പോൾ ചിലപ്പോൾ കാണുന്നുണ്ട്, അപ്പോഴും കാണും, ഇല്ലാത്തതും കാണും. ഒന്ന് തന്നെ കാണാൻ വേണ്ടി നിൽക്കുമ്പോ അത് ഇല്ലെങ്കിലും ഈ മനസ്സിന്റെ മനസ്സിലുള്ള ഈ വിചാരമുണ്ട്, അതാണ്ട് കേന്ദ്രീകരിച്ച് വരുമ്പോ അതിന് ചിലപ്പോൾ മിന്നാട്ടം. അത് ഏത് വസ്തുവിനെ സംബന്ധിച്ചാണെങ്കിലും അതുണ്ടാവും. അതിനാണ് അതൊന്നും പഠിക്കാൻ പാടില്ല. തന്നെയല്ല, കണ്ടത്ര ബോധമില്ലാത്ത പിന്നെ പറയാനുമില്ല. അപ്പൊ അതേ അങ്ങനെ അവിടെ കൊണ്ടുപോലെ കണ്ടെന്നൊക്കെ തോന്നും. അതുകൊണ്ടൊന്നും നമ്മുടെ കാര്യമില്ല. കാണാൻ പാടുണ്ടോ ഇല്ലെന്ന് ആദ്യം തീരുമാനിക്കണം. അത് തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നെ ആര് സാക്ഷി പറഞ്ഞാലും സ്വീകരിക്കാൻ പാടില്ല എന്ന് ഷാഫി മദ്ഹബിലെ പ്രധാനപ്പെട്ട കിതാബുകളിലൊക്കെ എഴുതിയിട്ട് ഇപ്പൊ എന്താ അച്ചടിച്ച് എഴുതിയിരിക്കണം എന്നറിയും. കുർദിസ്ഥാൻ പറഞ്ഞിട്ട് സ്ഥലം ഉണ്ട്, കുർദിസ്ഥാൻ കേട്ടിട്ടുണ്ടോ? കുർദിസ്ഥാൻ മറ്റേ ഇറാന്റെ അതിർത്തിക്ക് അവിടെ ഒരു മുമ്പ് ഒരു മൊയ്തീനുണ്ടായിരുന്നു, മുഹമ്മദ് സുലൈമാൻ കുർദി എന്നയാളെ പേരുണ്ട്. മൂപ്പര് പറഞ്ഞിട്ടുണ്ട് അത്രേ അങ്ങനത്തെ കണക്കൊന്നും ഇല്ല. മൊയ്തീലിയന്മാർ എന്തൊക്കെ പറയുന്നപ്പോ നമുക്കറിയാലോ, ഓരോരോ മുക്കിലും മുലയിലുള്ള മൊയ്തീലിയന്മാർ എന്തൊക്കെ പറയുന്നപ്പോ നമുക്കറിയണല്ലേ. അപ്പൊ മൂപ്പര് പറഞ്ഞിട്ടുണ്ട് അത്രേ ഗണിതശാസ്ത്ര പ്രകാരം തെളിഞ്ഞിരുന്നാലും ആരാ കണ്ടെന്ന് പറഞ്ഞാൽ അത് സ്വീകരിച്ചോളും, അതാണ് പ്രമാണം എന്ന് കുർദിസ്ഥാൻ മുസ്ലിയര് പറഞ്ഞിട്ടുണ്ടെന്ന് പറയലോ. ഇമാം എന്നാണോ? അങ്ങനെയല്ലേ, ഇമാം തന്നെയാണ്. ഭൂമി കാളയുടെ കൊമ്പത്ത് ഇങ്ങനെ ഇരുന്നിട്ട് കൊമ്പ് മാറ്റലാണ് അപ്പോളെ ഭൂമി കുറിക്കണ്ടാവെന്ന് പറഞ്ഞ ആളും ഇമാമ ആരുടെ? ഷാഫി മദ്ഹബുകാരുടെ. ഈ ആളും ഇമാം തന്നെ. എന്താ പറഞ്ഞാൽ ഏതാ സാദി ഇമാമ്? എന്താ എഴുതിയത്? അറബിലാ എഴുതിയത്? എവിടുന്ന്? ഈജിപ്തിൽ നിന്ന് അച്ചടിച്ച കിതാബിലാ. എന്താ സംഭവം? ഭൂമി ഉരുണ്ടിട്ടാണ് അതൊരു കാളയുടെ കൊമ്പത്തായിരിക്കുന്നത്. ഈ കൊമ്പ് ചിലപ്പോൾ മാറ്റാൻ കടയല്ല, കുറെ കാലം കഴിയുമ്പോൾ ആ മാറ്റുമ്പോഴാണ് ഈ ഭൂമി കുറിക്കണ്ടാവുന്നത് എന്ന് എഴുതി വെച്ച കിതാബ് ഷാഫി മദ്ഹബുകാരുടെ തഫ്സീർ എഴുതിയ കിതാബാ. ഖുർആന്റെ തഫ്സീർ എഴുതിയിട്ടൊക്കെ. അപ്പൊ ഇവർ ഇമാമ് ഖ്വാജ എന്നൊക്കെ പറയുന്ന ആൾക്കാരെന്ന് പറഞ്ഞാൽ ഓരോരോ മൊല്ലാക്കന്മാരായിരിക്കും. ചിലപ്പോൾ ചിലപ്പോൾ ഒരു മൊയ്ലിയറായിരുന്നു വരാം. ഏതായാലും നമ്മളുടെ ഇടയിൽ ഒരു മൊയ്ലിയരെ അത്രയും സ്റ്റാൻഡേർഡിലെ താളപ്പോയി പറഞ്ഞാണ്. ബട്ട് അയാളുടെ ഫത്വയെപ്പ് ഇറക്കിയിരിക്കുന്നത് വലിയ പത്രത്തിൽ കൂടി. കുർദി ഇമാമ് പറഞ്ഞിട്ടുണ്ട് ഗണിതശാസ്ത്രം നോക്കേണ്ടതില്ല എന്ന് ഇവിടുത്തെ ഖാദിർ പറഞ്ഞു എന്നാ. ഏതായാലും ഇപ്പൊ നമ്മൾക്ക് നല്ലൊരു സന്ദർഭം കിട്ടി, നമുക്ക് പറയാനുള്ള ഇപ്പറ നല്ലൊരു സന്ദർഭം കിട്ടി. ഇവരുടെ മണ്ടത്തറും വഷളത്തറും എന്തൊക്കെ അവര് വിദ്രോഹ നടപടി എടുക്കാന്നുള്ള ഇരിക്കട്ടെ, ഇപ്പൊ ചിന്തിച്ചിട്ട് കാര്യമില്ല. ഇവരുടെ മണ്ടത്തറും വഷളത്തറും തുറന്ന് കാണിക്കാൻ പറ്റിയ ഒരു ഇഷ്യൂ ആണ്, സംശയം. ഇവിടെ 10,000 കണക്കിൽ നോട്ടീസ് അടിച്ചിറക്കേണ്ട വിഷയമാണ്. കാരണം ഇതൊന്നും ഒത്തിട്ടില്ല ഇത്തരത്തിലുള്ള വിഡിത്തരപ്പ് എന്നാ പറയാച്ചിട്ട് കാത്തിരിക്കാൻ. ഇപ്പോ ഇനി 5 കൊല്ലം കഴിഞ്ഞിട്ട് ഈ ജാതിന്റെ ഉള്ളൂ. ഇപ്പൊ ഏതായാലും പറഞ്ഞു കഴിഞ്ഞല്ലോ ഒരു വിഡിത്തര ഇവിടെ വന്നത്. രണ്ടാളൊരു കൂട്ടരിപ്പ് ഈ വിഷയത്തിൽ നുണ പറഞ്ഞെന്നുള്ള ഉറപ്പല്ലേ? എന്നാൽ അത് ഈ ജാതി കുറുതി മേലാക്കന്മാരെയും മറ്റൊക്കെ പറഞ്ഞിട്ട് മുസ്ലിം സമുദായത്തോട് ശാസ്ത്രവിരുദ്ധമായ നഗ്നമായ അസത്യം പറഞ്ഞിട്ട് മുസ്ലിം സമുദായത്തെ കബളിപ്പിക്കുക, അവരുടെ മേൽ ഈ വിഡ്ഢിത്തം അടിച്ചേൽപ്പിക്കുക. അതല്ലേ മൈക്കെടുത്ത് പറഞ്ഞുകൊണ്ടിരിക്കുക റോട്ടി കൂടിയെ, ഇതാ ചായ കുടിച്ചവരൊക്കെ ചായ കുടിച്ചു, ഇനി ഇവിടെ നാട് പിടിച്ചു നിന്നോളണം. ആരോടായി പറഞ്ഞത് ഈ 60 ലക്ഷം മുസ്ലിമീങ്ങളോട് കേരളത്തിൽ വിളിച്ചു പറയാ ഇവിടെ നാട് ഇനി നോമ്പ് പിടിച്ചോളണം. ഏതാ നോമ്പ്? തലേ ദിവസം മാസപ്പിറവി 7 മിനിറ്റ് മുമ്പ് മാഞ്ഞു പോയ ആ മാസപ്പിറവിക്കും വേണ്ടിയിട്ടാ. അതായത് നോമ്പ് പിടിക്കാൻ പാടില്ല, റമദാനാണെന്ന് പറഞ്ഞിട്ട് നോമ്പ് പിടിക്കാൻ പാടില്ല എന്ന്. അതാ സംഭവം. അത് പിടിക്കണം എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഖാദിമാർ ഐക്യകണ്ഠ്യേന തീരുമാനിച്ച് പത്രത്തിലൊക്കെ പ്രസിദ്ധപ്പെടുത്തി. ഇപ്പൊ അതിന് മറുപടി ചിലര് പറഞ്ഞു നോക്കുമ്പോ, മറുപടി പറഞ്ഞാല് ഇപ്പൊ വലിയ മറുപടി പറഞ്ഞിട്ട് ഇതാക്കണ്ടെന്നല്ല പറഞ്ഞത്, പക്ഷെ മറുപടി പറയുമ്പോ അതിന്റേതായ ഗൗരവമാണ്. ഇല്ലെങ്കിൽ അത് ആളുകൾ ശ്രദ്ധിക്കൊള്ളു. ഇത് അവരുടെ തന്നെ പ്രമാണ ഗ്രന്ഥങ്ങളിൽ, മദ്ഹബിന്റെ ഗ്രന്ഥങ്ങളിൽ തന്നെ എഴുതി വെച്ചതിന് വിരുദ്ധമായിട്ട് ഇവരെ പോലെ ഏതെങ്കിലും മീലിയറെ പദവി ഇറക്കിയിട്ട് ഷാഫിമാമു പറഞ്ഞും തല്ലി, മദ്ഹബിനുള്ള പ്രമാണ ഗ്രന്ഥങ്ങൾ അതും തല്ലി, അള്ള പറഞ്ഞും തല്ലി ഒക്കെ തള്ളിയിട്ട് ഇപ്പൊ ഞങ്ങളാണ് കൊടുത്ത വലിയ ജഡ്ജിമാരെന്നൊക്കെ പറഞ്ഞ് നടന്നാൽ ഇത് ജനങ്ങളെ അറിയിക്കുക. ഒന്നും കാണിക്കണ്ട, ജഡ്ജിമാരായിക്കോട്ടെ ഖാദിമാരായിക്കോട്ടെ വിരോധമില്ല, പക്ഷെ ഈ സമുദായത്തെ അറിയിക്കണം. ഇവർ ചെയ്യുന്ന പണികളിൽ ഇത്തരത്തിലുള്ള ധിക്കാരങ്ങളും വിഡ്ഢിത്തങ്ങളും ഈ സമുദായത്തിന്റെ മേലെ അടിച്ചേൽപ്പിക്കണം എന്നുള്ളത് സമുദായത്തെ അറിയിക്കണം. അത് നമുക്ക് ആവശ്യം. അതിന് ഏറ്റവും നല്ലൊരു സന്ദർഭം ഇപ്പൊ നമുക്ക് കിട്ടിയത്. ഇപ്പൊ മറുപടി പറഞ്ഞു നോക്കുമ്പോ എന്താണ്? അത് തെറ്റാണ്, ഇത് തെറ്റാണ്, അത് തെറ്റാണ്, തെറ്റാണെന്ന് പറഞ്ഞാൽ പോരാ. ഖുർആനിനെതിർ, അനുഭവത്തിനെതിര്, അവരുടെ തന്നെ മദ്ഹബിനെതിര്, മദ്ഹബിലുള്ള പ്രമുഖന്മാരായ പലരും എഴുതി ഗ്രന്ഥങ്ങൾക്കെതിര്, ഇതൊക്കെ പറഞ്ഞിട്ട് നഗ്നദൃഷ്ടി കൊണ്ട് കാണാവുന്ന യാഥാർത്ഥ്യത്തെ അപ്പാട് അട്ടിമറിച്ച് നുണ പറഞ്ഞിട്ട് ഈ സമുദായത്തിന്റെ മേൽ അടിച്ചേൽപ്പിക്കുക ചെയ്തിട്ടുണ്ട്. വഷളായ നുണ, അന്ന് മാസം പറഞ്ഞത് പറയാൻ പാടില്ല, അത് വഷളാണ്. ആ കണക്കറിയുന്നവർക്ക് വഷളാണ്. അപ്പൊ ഇതെന്താ ഇതിന് കാരണം? ഇതിനൊക്കെ ഇപ്പൊ തേൻ തെച്ചവിടുത്ത ഞാൻ പറഞ്ഞു വെച്ചത് ഒരു പ്രമാണ കഥയായിട്ട് പറഞ്ഞതല്ല. ഈ തേൻ അവിടെ തെച്ച് അയാളെ പട്ടി അവനെ പട്ടിപ്പോയി അങ്ങനെ കണ്ടോ ഇല്ലെന്ന് നോക്കേണ്ട ആവശ്യമില്ല. സംഗതിരിയ ഒരൊറ്റ കൈയോണ്ട് ചുമരം ഒന്ന് തച്ച് പോയിട്ടുള്ളൂ, ബഹളം പലതും നടന്നു, കത്തിക്കുത്തു നടന്നു, യുദ്ധം നടന്നു എന്നൊക്കെ പറയണ്ട. എന്നതുപോലെ കണ്ടാൽ കണ്ടാൽ എന്ന് പറഞ്ഞപ്പോഴേക്ക് സംഗതി വഷളായി. അല്ല എന്താ പറഞ്ഞത്? അള്ളക്കറിയാ ഈ കണ്ടാൽ എന്ന് പറഞ്ഞാൽ ചിലർ കാണും ചിലർ കാണൂല, ചിലർ കാണും ചിലർ കാണൂല, ചിലടത്ത് കാണും ചിലടത്ത് കാണൂല. അപ്പൊ കണ്ടാന്ന് പറയാൻ പാടില്ല. മാസപ്രിയെ സംബന്ധിച്ച് റമദാൻ മാസമായാൽ എന്നേ പറയുള്ളൂ എന്ന് അള്ളാക്കറിയാ. അതർത്ഥം ഹിതമിങ്കും ഷെഹ്റ ആരാണോ റമദാൻ മാസത്തിൽ, എങ്ങനെ റമദാൻ മാസം? റമദാൻ മാസം കണ്ടിട്ട് ഉണ്ടായാലെന്നെ റമദാൻ മാസം ആകുമെന്ന് പറഞ്ഞാൽ ഇനി 11 മാസം കഴിഞ്ഞാൽ പിന്നെ റമദാൻ മാസം തന്നെ. ആ റമദാൻ മാസം ആയാൽ അന്ന് നോമ്പ് പിടിച്ചോട്ടെ എന്ന് അള്ള പറഞ്ഞല്ലോ. റമദാൻ മാസം കണ്ടാലെന്ന് പറയുന്ന അള്ളാക്കറിയ, അള്ളാഹ് വയ്ക്കൂലോ ഈ ഭാഷക്ക് അള്ളാഹ്ക്കറിഞ്ഞതല്ലേ. അപ്പൊ റമദാൻ മാസം കണ്ടാലെന്ന് അള്ള പറഞ്ഞില്ല. എന്താ പറയാതിരിക്കാൻ കാരണം? കണ്ടാന്ന് പറഞ്ഞപ്പോഴേക്കും ഈ ലോകം മുഴുവൻ ഫിത്ന മാറൂല, കക്ഷിത്വം മാറൂല, ഐക്യം വരുത്താൻ സാധ്യമല്ല എന്ന് അള്ളാക്കറിയ. അതുകൊണ്ടാണ് കണ്ടാൽ എന്ന പ്രയോഗം ഖുർആൻ ഒരൊറ്റ സ്ഥലത്ത് പറഞ്ഞില്ല. അബൂ ഹുറൈറ പറഞ്ഞപ്പോഴേക്കും എന്നെ പറഞ്ഞത് കണ്ടാൽ എന്നാണ് നബി പറഞ്ഞിരിക്കുന്നത്. നബി പറഞ്ഞിട്ടില്ല, നബി പറഞ്ഞിട്ടില്ല. ഇനി അഥവാ നബി പറഞ്ഞത് സങ്കല്പിക്കാം, സങ്കല്പിക്കാം, പറഞ്ഞിട്ടില്ല. സങ്കല്പിച്ചാൽ തന്നെ അള്ള അബദ്ധമില്ലാത്തൊരു ശൈലി പറഞ്ഞു. നബി പറഞ്ഞതിൽ തെറ്റിദ്ധാരണ വരാവുന്ന ഒരു ശൈലി ആയിപ്പോയി വരാലോ. അള്ളാന്റെ അത്ര പേരെ പനപ്പിക്കില്ലല്ലോ, നമുക്കറിയാലോ അള്ളാന്റെ അത്ര പേരെ പനപ്പിക്കില്ല. അപ്പൊ അള്ള പറഞ്ഞത് യാതൊരു ഒരു കാലത്തും ഒരു തെറ്റിദ്ധാരണയും വരാത്ത രൂപത്തിലുള്ള ഉറച്ച നല്ല ദൃഢമായ സുരക്ഷിതമായ ഭദ്രമായ ശൈലിയിൽ അള്ള സംസാരിച്ചു. നബിക്ക് ഈ ലോകാവസാനം വരെയുള്ള ഭാവിയെ സംബന്ധിച്ചൊന്നും അറിയാൻ കഴിവില്ലാത്തത് കൊണ്ട് നബി അത്രത്തോളം ശ്രദ്ധിക്കാതെ വേറൊരു ശൈലിയും പറഞ്ഞു എന്ന് വിചാരിക്കാം. ഏതാ നമ്മൾ പ്രമാണാക്കേണ്ടത്? ഏതാ നമ്മൾ പ്രമാണാക്കേണ്ടത്? അള്ള പറഞ്ഞത് ആദ്യം പ്രമാണാക്കുക. അള്ള ഈ ലോകാവസാനം അതിന്റെ അപ്പുറത്തുള്ളത് ഒന്നാകെ വിവരമുള്ള ഒരു പാണ്ഡിത്യത്തോടുകൂടി ഒരു വിവരസ്ഥനായ ഒരു വ്യക്തിയാണ് ഈ പറയണത്. ഇങ്ങനെയാണ് പറയേണ്ടത്, ഇങ്ങനെയാണ് നോക്കേണ്ടതെന്ന് ശൈലി അതാ. അത്രയൊന്നും വിവരമില്ലാത്ത ഒരാള് കുറച്ച് അബദ്ധം വരാവുന്ന ഒരു ശൈലി പറഞ്ഞ് ഏത് ശൈലി എടുക്കണം? ഉള്ളൊരു ശൈലി പറഞ്ഞു. മൂസാ നബി വേറൊരു ശൈലി പറഞ്ഞു വെച്ചാൽ അള്ള പറഞ്ഞ ശൈലിയാ പ്രമാണം. മറ്റുള്ള ശൈലി മാറിയത് അവിടെ ഇരിക്കട്ടെ. എന്നാ പറയേണ്ടത്? ഈമാനുണ്ടെങ്കിൽ, ഈമാനില്ലാത്തവരോടൊപ്പം പറയേണ്ട കാര്യം, ഈമാനുണ്ടെങ്കിൽ പറയേണ്ടത് എന്താ? അള്ള പറഞ്ഞ ശൈലി എടുക്കാം. നബി പറഞ്ഞതാണെന്ന് ഉറപ്പുണ്ടോ? ശരി, അള്ള പറഞ്ഞാല് ധ്വനി തെറ്റിദ്ധാരണകളൊന്നുമില്ല. നബി പറഞ്ഞാൽ ചെറിയൊരു തെറ്റിദ്ധാരണ കടന്നുകൂടിയിട്ടുണ്ടെങ്കിൽ ആ തെറ്റിദ്ധാരണ ഇല്ലാത്ത അള്ളാടെ ആ വാക്കേണ്ടെടുക്കുക. അതാ പ്രമാണം. അതിന്റെ വ്യാഖ്യാനേ ഇപ്പൊ ഇവിടെ വരാൻ പാടുള്ളൂ. ആ വ്യാഖ്യാനിച്ചത് ഇവിടെ താറാറ് കാണുന്നുണ്ടെങ്കിൽ നബിന്റെ അടുത്ത് നിന്നാവൂല, സാബി അവിടെ നിന്നായിരിക്കും. ഇപ്പൊ നമുക്ക് വാളെ കിട്ടിയിട്ടോ? ആളെപ്പോ നമുക്ക് കിട്ടിയിരിക്കുന്നു. ഇവിടെ ഇപ്പൊ പ്രശ്നമില്ല. ഇനി അഥവാ നബി തന്നെയാണെന്ന് സമ്മതിച്ചാൽ തന്നെ അള്ള പറഞ്ഞ നബി പറഞ്ഞുകൂടി വ്യത്യാസപ്പെട്ട ഏതെടുക്കേണ്ടത്? ഉരുത്തിരിഞ്ഞ് ചോദിക്കണല്ലോ. അത് അള്ള പറഞ്ഞൊരു ശൈലിയിൽ നബി വേറൊരു ശൈലിയിൽ പറഞ്ഞു. നബി പറഞ്ഞുകൊണ്ട് ചെറിയൊരു വ്യത്യാസം അള്ള പറഞ്ഞതിനെ വരണ്ട്. അപ്പൊ ഏതെടുക്കേണ്ടത്? അള്ള പറഞ്ഞെടുക്കുക. തർക്കമുഹുലായി വിധി നിർണയിക്കുന്നതാണ് അള്ളാഹിന്റെ വാക്കെടുക്കണം. വിധി നിർണയിക്കുന്നതാണ് ഫർദുഹുലല്ലാഹി വറസൂലീന്ന് ഖുർആൻ പറഞ്ഞാൽ ശരിയാ. എന്താ പറഞ്ഞതിനർത്ഥം? നിങ്ങൾക്ക് വല്ല തർക്കം വന്നാൽ അള്ളാഹിന്റെ അടുത്തും റസൂലിന്റെ അടുത്തും മടക്കിക്കാളി. മടക്കിക്കാളി എന്ന് പറഞ്ഞിട്ട് വിധിയായിട്ടില്ല മടക്കാന്ന് പറഞ്ഞതിനെ പറ്റി പര്യാലോചന നടത്തണം. അതിനർത്ഥം ഒരു വിഷയത്തിൽ നിങ്ങൾക്ക് തർക്കം വന്നാൽ അതിനെപ്പറ്റി പര്യാലോചന നടത്തണം, പുനഃപരിശോധിക്കണം. അതിനെന്താ ചെയ്യുക? അള്ളാഹുലേക്കും റസൂലിലേക്കും റസൂൽ ജീവിച്ചിരിക്കുന്നു പറഞ്ഞത്, റസൂലിലേക്കും അള്ളാഹുലേക്കും റസൂലിലേക്കും കൂടെ മടക്കിക്കോളൂ. പറക്കിയാൽ അവിടെ വെച്ച് ആലോചിക്കാം. അള്ളാഹുലേക്ക് മടക്കാന്ന് ഖുർആൻ നോക്കാം. അത് നോക്കിയാൽ തിരിയാത്ത ആൾക്കാർ അന്ന് ധാരാളം ഉണ്ട്. ആ അതൊക്കെ നമ്മൾ മനസ്സിലാക്കണേ. ഖുർആൻ നോക്കിയാൽ തിരിയാത്ത ആൾക്കാർ അന്ന് ധാരാളം ഉണ്ട്. അല്ല പറഞ്ഞല്ലേ നമ്മൾ പറഞ്ഞതാ, ധാരാളം ഉണ്ട്. സഹാബികൾക്ക് പോലും ഞാൻ അനന്തരാവശ്യം പറഞ്ഞെടുത്ത് വേണ്ടത്ര മനസ്സിലായില്ല. അതുകൊണ്ട് ഇനി ഒന്നും കൂടി പറയട്ടെ എന്നാണ് അതല്ലേ പറഞ്ഞത്. ആദ്യം പറഞ്ഞതെന്ന് മനസ്സിലാവുന്നപ്പോ നമ്മളിവിടെ കണ്ടുപിടിച്ചില്ലേ, അച്ചടിച്ചില്ലേ, തരത്തില്ലേ, മിണ്ടുന്നുണ്ട മിണ്ടുന്നുണ്ട. കലാളത്തിന്റെ പ്രശ്നം മുഴുവൻ അള്ളാഹ് ആദ്യം പറഞ്ഞു തീർത്തതാ, ഒന്നും ബാക്കിയില്ല. എന്നിട്ട് രണ്ടാമത് തിരിഞ്ഞില്ലാന്ന് പറഞ്ഞത് അള്ളാഹിനോട് ചോദിച്ചിട്ട് രണ്ടാമത് അള്ളാഹ് ആത്തിറക്കി വിടുന്നില്ല വേറെ സ്ഥലത്ത് കൊണ്ടുപോയിട്ട്. അതിന് അള്ളാഹ് മണ്ടത്തറായി പറയണമെന്ന് അള്ളാഹ് പറയും ചെയ്തില്ലേ? അപ്പൊ എന്താ കാരണം? അവരിൽ പലർക്കും ഖുർആൻ മനസ്സിലാവണില്ല. ഇതൊക്കെ നമ്മൾ പഠിക്കണം. സഹാബികൾ എന്ന് പറയുന്ന ആൾക്കാർ, നബിന്റെ ഒപ്പം ജീവിച്ചിരുന്ന ആൾക്കാർക്ക് ഖുർആൻ മുഴുവൻ മനസ്സിലാക്കാൻ കഴിയുന്നില്ല എന്ന് അള്ളേ പറയണത്. അതിവിടെ ദൃഷ്ടാന്തം പച്ച പരമാർത്ഥത്തോടെ അച്ചടിച്ച് പുറത്തിറക്കി മിണ്ടുന്നുണ്ട. എന്ത് ഈ കലാലത്തിന്റെ അകത്ത് അവസാനം വരാൻ കാരണം? ആദ്യം എല്ലാ ഒരു കലാലത്ത് അവിടെ പറഞ്ഞില്ലേ, ഈ കലാലത്ത് അവിടെ തന്നെ അവിടെ പറയാനില്ലേ? എന്തെയാണത് ബാക്കി ചെയ്യുന്നുള്ള ചോദ്യത്തിന് മറുപടി ആയിരം കൊല്ലമായിട്ട് 1300 കൊല്ലമായിട്ട് ആരെങ്കിലും പറഞ്ഞു? മറുപടി പറഞ്ഞില്ല. നമ്മൾക്ക് മറുപടി പറയാൻ കഴിഞ്ഞു അള്ളാഹുവിന്റെ അനുഗ്രഹം. നമ്മൾക്ക് പ്രത്യേകമായിട്ട് വളർന്നുണ്ടായിട്ടില്ല. അള്ളാഹുവിന്റെ അനുഗ്രഹം കൊണ്ട് അതിന് മറുപടി നമ്മൾ അച്ചടിച്ച് പരസ്യപ്പെടുത്തി മിണ്ടുന്നില്ല. അപ്പൊ ഇവരെ മുഴുവൻ വലിയ ഇമാമിങ്ങളാണ്, ഹജാത്തന്മാരും പണ്ഡിതന്മാരാണ്, സഹാബികൾ എന്ന് പറയുന്ന നുണ ആദ്യം അവസാനിപ്പിക്കണം. സഹാബി കന്നജൂം, എന്റെ സഖാക്കളൊക്കെ അതൊക്കെ നക്ഷത്രങ്ങളെ പോലെയാണ്. ഫബി അയ്യഹിം ഇഹ്തദൈതും ഇഹ്തദൈതും, ആര് പറഞ്ഞത് ഇമ്പറ്റിയെന്നാലും നിങ്ങൾ നേർവഴിക്കാവും എന്ന് നബി പറഞ്ഞെന്നുള്ള ശുദ്ധ നുണ പറയാൻ പാടില്ല. ഈ സഹാബിമാർക്ക് പലർക്കും അള്ളാഹു പറയണത് മനസ്സിലാവണില്ല എന്ന് അള്ളേ പറയണത്, നമ്മളല്ല പറയണത്, അള്ളേ പറയണത്. ആ മനസ്സിലാവാത്ത നമുക്കിവിടെ കാണാനുണ്ട്. അപ്പോ അള്ളാഹു പറഞ്ഞ കാര്യങ്ങൾ ഖുർആനിൽ കൂടി മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിച്ചാൽ ചിലപ്പോൾ മനസ്സിലായില്ലെന്ന് പറയും. അപ്പൊ ഉപയോഗിക്കും അതാണ് ഫർദൂഹിൽ അള്ളാഹു റസൂൽ. അള്ളാഹുലേക്ക് മടക്കിക്കോളൂ, റസൂലിലേക്ക് മടക്കിക്കോളൂ, ഇവിടെ എന്താ ഉണ്ടാവുക? അള്ളാഹ് എന്ന് പറഞ്ഞ് നബി വേറെ ഒന്ന് പറഞ്ഞാൽ പിന്നെയും പിന്നെ ഇവിടെ കഞ്ഞി മടക്കാം. ആ പിന്നെയും മടക്കാണ്ട് അള്ളാഹ് ഒന്ന് പറഞ്ഞത് കാണുന്നത് നബി പറഞ്ഞ് വേറെ ഒന്നായിട്ടാണ് കാണുന്നതെങ്കിൽ ഫഹുക്കുമുഹുയിൽ അള്ളാഹി, അതിന്റെ ഫൈനൽ ആയിട്ടുള്ള വിധി ഉണ്ടല്ലോ അത് അള്ളാഹ്, അത് അള്ളാഹിന് നബി ഒന്നും വേണ്ട, അതിന് നബി ഒന്നും വേണ്ട. ഇനി ഹുക്കുമില്ലാതില്ല, ഇനി ഹുക്കുമില്ലാതില്ല. ഖുർആൻ ആവർത്തിച്ച് പറഞ്ഞു വിധി പ്രഖ്യാപനം എന്ന് പറഞ്ഞാൽ അത് അള്ളാഹിക്കുള്ളൂ, അതിന് നബിക്ക് പങ്കില്ല, അതിന് നബിക്ക് പങ്കില്ല. മടക്കിക്കൂടി ഞമ്മക്ക് സിദ്ദീഖിന്റെ അടുത്ത് മടക്കാൻ ജീവിച്ചിട്ടുണ്ടെങ്കിൽ സഹാബികളെ ഹോജാക്കൾ എല്ലാവരുടെ അടുത്തും മടക്കാം. എന്താ മടക്കുന്നത്? നമ്മൾക്ക് നല്ല പ്രശ്നം വന്നുണ്ട്, അവിടെ ഖുർആൻ നോക്കിട്ടാന്ന് പറഞ്ഞാൽ അന്ന് മടക്കാം. പിന്നെ നബി പറഞ്ഞതായിട്ട് വല്ല ചരിത്രം രേഖയുണ്ടെങ്കിൽ അതിലേക്കും മടക്കാം. എന്നിട്ട് വിധിയോ നബി പറഞ്ഞതെടുക്കണ്ട്, അള്ളാഹ് പറഞ്ഞെടുക്കണ്ട്. ഇനി ഹുക്കും ഇല്ലാതില്ല, വിധി അള്ളാഹുവിൻ്റെതല്ല, അത് നബിന്റെ വിധി എന്ന് പറഞ്ഞൊരു വിധി ഇസ്ലാമിലില്ല. ഇതാണ് നമ്മൾ പഠിക്കേണ്ടത്. വിധി എന്ന് പറഞ്ഞൊരു സാധനം നബി അള്ളാഹുവിന്റെ വിധി അല്ലാതെ അത് ആ മടക്കി പറയാൻ നബിക്ക്, അള്ളാഹുവിന്റെ വിധി നബിക്ക് പറയാം, അപ്പൊ നബിന്റെ വിധി എന്നല്ലാതെ നബിന്റേതായ ഒരു സ്വന്തം വിധി ഇസ്ലാമിൽ വരാൻ പാടില്ല എന്നാ ഖുർആനിൽ പഠിപ്പിക്കുന്നത്. പക്ഷെ പഠിപ്പിക്കുന്നുണ്ട്, പറയുന്നുണ്ട്, ആവർത്തിക്കുന്നുണ്ട്. നമ്മൾ ശ്രദ്ധിക്കണ്ടേ? ശ്രദ്ധിക്കണ്ട്? ശ്രദ്ധിക്കാത്തവരാണല്ലോ കോടികൾ. ഏതായാലും ഈ വിഷയത്തിൽ ശൈലി വ്യത്യാസപ്പെട്ട് ഹദീസ് വന്നാൽ തന്നെ, അത് ഹദീസാണെങ്കിൽ തന്നെ നമ്മൾക്കത് ബാധകമല്ല. അള്ള പറഞ്ഞു റമദാൻ മാസമായ നോമ്പിടിക്കാനാണ് അള്ള പറഞ്ഞത്. റമദാൻ മാസം ആയോ അല്ലേ? എങ്ങനെ റമദാൻ മാസം ആവണം അറിയാ? അറിയാ. സൂര്യ ചോദിച്ചോ? ഇല്ല, സൂര്യ ചോദിച്ചാൽ നിസ്കരിച്ചോടി, അല്ലെ മധ്യാഹ്നത്തിന് തെറ്റി നിസ്കരിച്ചോടും എന്നൊക്കെ പറഞ്ഞു. ഇങ്ങനെ അറിയാം, സൂര്യ ഉദിക്കണമെന്ന് നോക്കിയാൽ മതി, നോക്കിയാൽ കാണാം. ഇത് പിന്നെ നോക്കിയാക്കണല്ലോ, കുറച്ച് കണക്ക് കൂടും. ചന്ദ്രൻ ഉദിക്കണമെന്ന് ഇറങ്ങണമൊക്കെ അവസാനം കാണണമെങ്കിൽ അത് കുറച്ച് കണക്കൂട്ടനാണ്. കണക്കുന്നത് എന്ത് കണക്ക്? കണിശമായ ഭദ്രമായ ഒരു അണുവോളം വ്യത്യാസമില്ലാത്ത കണക്കാണ്. ആ കണക്ക് വെച്ചിട്ടാണ് പന്ത് കിട്ടുന്നത്. കാലിയന്മാര് ബുദ്ധിജീവികളുടെ ഇടയിൽ ഈ ശാസ്ത്രമൊക്കെ പഠിച്ച ലോകത്തിന്റെ ഇടയിൽ പറയണ 29 മിനിറ്റ് മുമ്പ് ഉദിച്ചിരുന്നു, അല്ല 29 മിനിറ്റ് മുമ്പ് അസ്തമിച്ചിരുന്നു. അപ്പൊ തർക്കം ഇത് ഈ ചന്ദ്രനെ 21 തീയതിക്ക് ചന്ദ്രൻ 7 മിനിറ്റ് മുമ്പ് അസ്തമിച്ചു എന്ന് പറഞ്ഞ മറ്റൊരു പറഞ്ഞ് 16 മിനിറ്റ് പിന്നെ ശേഷം ഉദിച്ചു. അപ്പൊ 16 മുമ്പ് എത്രയായി? 16 7 23 മിനിറ്റിന്റെ വ്യത്യാസം ആ അന്നത്തെ ഉദയത്തിൽ നിന്നപ്പോൾ തക്കും. ഇത് തീർക്കാൻ പറ്റുന്ന വിഷയമല്ലേ? ഇതിപ്പോ തീർക്കാൻ പറ്റുന്ന വിഷയമല്ലേ? അന്നത്തെ ഉദയത്തിൽ 23 ഡിഗ്രി വ്യത്യാസം ഉണ്ടോ ഇല്ലയോ നമ്മളൊന്ന് കണക്കൂട്ടം തന്നെ പിടിച്ച് ഇരുത്തിയിട്ടാണ് പഠിപ്പിക്കാം. അങ്ങനത്തെ കണക്കാത്, ആ കണക്കൊക്കെ എന്റെ മഹത്വത്തിന് വേണ്ടി പറയുന്നതല്ലേ, പഠിച്ചിട്ടുണ്ട്, ക്ലാസ് എടുത്തിട്ടുണ്ട്, വെല്ലൂരൊക്കെ സ്പെഷ്യലായിട്ട് എടുക്കുന്ന വിഷയത്തിൽപ്പെട്ടാണതൊക്കെ. അത് അറബിയിലാണെന്ന് മാത്രം. ഏതായാലും അറബിയിലും മലയാളത്തിലും ഇംഗ്ലീഷിലും മുഴുവൻ ഈ ലോകത്ത് പഠിപ്പിക്കുന്ന കണക്കാത്ത അതിലൊന്നും നുണ പറഞ്ഞാൽ രക്ഷ കിട്ടൂല. അതുകൊണ്ട് ആ രൂപത്തിൽ തന്നെ അതിവിടെ തുറന്നടിക്ക നിർബന്ധമായിട്ടുണ്ട്. ഇവിടെ വെച്ച് ഇവരെ കിട്ടും പോലെ ഇനി മറ്റൊരവസരത്തിൽ കിട്ടും എന്നുള്ള കാര്യം സംശയമാണ്. അത്ര വലിയ വിഡ്ഢി ഇത്തരം പൊത്തി അടിച്ച സമയമാണ് ഇത്. സമുദായത്തിൻ്റെ അടിച്ചേൽപ്പിക്കുകയും ചെയ്തു. പ്രശ്നം അതാ അടിച്ചേൽപ്പിക്കുകയും ചെയ്തു. എന്നിട്ട് പറഞ്ഞിട്ട് ഷാഫി മദേബം കുറിച്ച് വെക്കുക, അതും അട്ടിമറിക്കുക. അതിലൊന്നുള്ള പറയാ ഇവിടെ അനുഭവശാസ്ത്രത്തിൽ നിന്നുള്ള പറയുക, ഇതൊക്കെ കൂടി നുണ പറഞ്ഞിട്ട് എന്താ ഉദ്ദേശം? ഗൂഢാലോചന എന്താണെന്നറിയോ? പറഞ്ഞില്ല. ഈ രാത്രി നേരം പുലരുന്നതിനുള്ള ഗൂഢാലോചന ഗണിതശാസ്ത്രത്തിന്റെ അടിസ്ഥാനത്തിൽ മാസപ്പിറവി ഉറപ്പിക്കുക എന്നുള്ള ഒരു സിദ്ധാന്തം, ഒരാശയം ഇവിടെ വരാൻ പാടില്ല. കാരണം ആകെപ്പ രണ്ട് പണിയപ്പ നമ്മൾക്കുണ്ട്. മാസം പറഞ്ഞെന്ന് പറയാം, മാസം പറഞ്ഞിട്ടില്ല എന്ന് പറയാം. രണ്ട് പണിയപ്പ ഈ ലോകത്ത് കാലിയന്മാർക്കുള്ളൂ, വേറെ യാതൊരു പണിയപ്പ അവർക്കില്ല. സമുദായം അംഗീകരിക്കുന്ന ഒരു പണിയും ഇവർക്ക് വേറെ ഇല്ല, ഇത് രണ്ടും ഉള്ളൂ. അത് രണ്ടും കൂടി പോയാൽ പിന്നെ ഇങ്ങനെ നമ്മൾ ഇങ്ങനെ അത് വേറെ കാര്യം. അത് രണ്ടിനും രണ്ടും കൂടി പോയാൽ അവരൊന്നുമില്ല. ഇവിടെ ഒരു ചുക്കൂല്ല. ഇവിടെ സമുദായം എന്ന് പറഞ്ഞത് ഇസ്ലാമിന് വേണ്ടി ഇവിടെ സമുദായം. ഇസ്ലാമാണ് നിലനിർത്താനാ. ഇവിടെ കാദിമാർക്ക് എന്തെങ്കിലും ഒരു ജോലി വേണമെങ്കിൽ മാസപ്പിറവി കുരുമാനാക്കണം, മാസപ്പിറവി കുഴപ്പത്തിലാക്കണം. അല്ലാണ്ട് കാദിമാരുടെ വാക്കിന് വിലയുള്ള ഒരു വാക്ക് പിന്നെ അവർക്ക് വേറൊന്നും പറയാനില്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾക്ക് ഇസ്ലാമെന്ന രാജ്യം തിരിച്ചു കൊടുക്കാൻ പറ്റില്ല. അപ്പൊ ഖുർആന്റെ അടിസ്ഥാനത്തിൽ മാസപ്പിറവി ആയാൽ നോമ്പുടിക്കുക, അതുപോലെ മാസപ്പിറവി ആയാൽ ചൊവ്വാൽ ആയാൽ നോമ്പ് അവസാനിപ്പിക്കുക എന്നുള്ളതല്ലാതെ കണ്ടാൽ എന്നുള്ള വർത്തമാനം മിണ്ടാൻ പാടില്ല എന്ന. ബുഹാരിയിലും മുസ്ലിമിലും കണ്ടാൽ ശരിയാണ്. ബുഹാരിയിലും മുസ്ലിമിലുള്ളതിലെ പെമ്പിളി കാണുമൊക്കെ. ബുഹാരിയിലും മുസ്ലിമിലുള്ള ഏറ്റവും വലിയ സത്യസമ്പൂർണ്ണമായിട്ടുള്ള കഥകളല്ലേ നമ്മളീ കാണുന്നതൊക്കെ? എത്ര സ്ഥലത്ത് എഴുതുക? ഇതൊക്കെ ആവർത്തിച്ച് എഴുതും. ഖുർആനിലുള്ള സത്യം ബുഹാരിയിൽ കൂടി വന്നാൽ എവിടെയെങ്കിലും ഒരു മൂലക്ക് കൊണ്ടിട്ട് എഴുതുക. എഴുതേണ്ടി വന്നാൽ തന്നെ ഒരു മൂലക്ക് കൊണ്ടിട്ട് എഴുതും. നാരിയ വർത്തമാനം ബുഹാരിൽ കിട്ടിയാൽ എവിടെ എഴുതുന്നുള്ളൂ. ഇപ്പൊ നാരിയ വർത്തമാനം നമ്മള് സാധാരണ പ്രചാരത്തിലാക്കിക്കഴിഞ്ഞാൽ മറ്റേ കഥ ഉണ്ടല്ലോ, പെണ്ണിന്റെ വീട്ടിൽ പോയി കിടന്ന കഥ എത്ര സ്ഥലത്ത് ബുഹാരിൽ എഴുതിയത്? എത്ര സ്ഥലത്ത് എഴുതുന്നുള്ളു? അഞ്ച് സ്ഥലത്ത് എഴുതി. നബി ഒരു പെണ്ണിന്റെ വീട്ടിൽ പോയി കിടന്നു, അവിടുന്ന് ശാപ്പാടടിച്ചു, അവിടെ കൊണ്ട് പേ നോക്കിച്ചു, അവിടെ കൊണ്ട് മുടി വന്നടിച്ചു. ആദ്യം അവിടെ ചെന്നിട്ട് ചാരിരുന്നിട്ട് കിടക്കലായിരുന്നു പതിവ്. അങ്ങനെ ആ പെണ്ണ് പ്രായപൂർത്തി എത്തുന്നതിന് വിവാഹം കഴിക്കുന്നതിന് മുമ്പ്, പ്രായപൂർത്തി എത്തി വിവാഹമൊക്കെ കഴിഞ്ഞതിന്റെ ശേഷം പ്രായപൂർത്തിയും പറഞ്ഞിട്ടിരിക്കുന്നു പഠിപ്പിക്കുകയാണ് ബുഹാരി. അപ്പൊ ആദ്യം നബി ഉമ്മുഹറാമിന്റെ വീട്ടിൽ പോയിട്ട് ചാരിയിരുന്ന് ഉറങ്ങലാ പതിവ്. പിന്നെ വിവാഹമൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ കിടന്നുറങ്ങലുണ്ടെങ്കിൽ പിന്നെ മുടി വായിക്കലുണ്ടെങ്കിൽ അത് ഉച്ചുറക്കിനാ പോക്ക്. അത് മസ്ജിദുൽ ഖുബാക്ക് പോവുക എന്നുള്ള പേരും പറഞ്ഞിട്ടാ പോക്ക്. ഇനി എന്തൊക്കെ പറയേണ്ടത്? ഇനി എന്തൊക്കെ പറയണം? നബിനെ താറടിക്കാൻ ഇനി എന്തൊക്കെ പറയണം? ഇങ്ങനെ മസ്ജിദുൽ ഖുബായിലേക്ക് പോവാന്ന് പറഞ്ഞിട്ട് പോവും, അങ്ങോട്ട് ഉമ്മുഹറാമിന്റെ വീട്ടിൽ കിടക്കും. ജ്യേഷ്ഠത്തിന്റെ അവിടെ അവളുടെ വീട്ടിലും പോയി കിടക്കണുണ്ട്, ചിലപ്പോ അവിടെ ഒരു ഭയം വെച്ചിട്ട് അവിടെ കിടക്കുന്നുണ്ട്. ഇതൊക്കെ കൂടി ഇയാൾ എത്ര സ്ഥലത്ത് ബുഹാരി എഴുതി എന്ന് ചോദിച്ചാൽ അഞ്ച് സ്ഥലത്ത് ബുഹാരിയിൽ പച്ചയായിട്ട് എഴുതിച്ചു. അതിലൊരൊറ്റ സ്ഥലത്തും ബുഹാരി മുഴുവൻ സിലബസ് പ്രകാരം മുഴുവൻ പഠിപ്പിച്ച് റാങ്ക് വാങ്ങേണ്ട, അങ്ങനത്തെ കോളേജിൽ നിന്ന് പഠിച്ച് ദൈവത്തിൽ നിന്നൊക്കെ റാങ്ക് വാങ്ങിപ്പോന്ന ആള് വന്നിട്ട് ചോദിക്കുക ബുഹാരിയിൽ എവിടെയാണത്? അഞ്ച് സ്ഥലത്ത് എഴുതിയിട്ട് നമ്മളോട് ചോദിക്കുക ബുഹാരിയിൽ എവിടെയാണത്? അഞ്ച് സ്ഥലം എന്ന് പറഞ്ഞ സ്ഥലം പറഞ്ഞുതരാം. കാരണം നമ്മളിതൊക്കെ പഠിച്ചിട്ട് ഇതൊക്കെ ഇവിടെ പ്രചരിപ്പിക്കണം. ജിഹാദ് കിതാബുൽ ജിഹാദ് എന്ന് പറഞ്ഞ ആ അധ്യായത്തിൽ തന്നെ മൂന്നെട്ട് എഴുതിയിരിക്കണം. മൂന്നെട്ട് രസമുള്ള കഥയാണല്ലോ. അയാളെ ഇയാളുടെ ഈമാനിന്റെ ആ കപടത്തരത്തിന്റെ ഊക്ക് നോക്കണം. അയാളുടെ ഈമാൻ എത്രത്തോളം ഇന്ന് മനസ്സിലാക്കാം. നബിനെ പറ്റി താരടിക്കുക ഉച്ചക്ക ഉറക്കനാ പോലെ ആദ്യം ചാരി ഉറങ്ങലായിരുന്നു, പിന്നെ കിടന്നുറങ്ങലായിരുന്നു, പിന്നെ മുടി ഏറുന്നിരിക്കൽ പേ നോക്കിക്കൽ വരെ എത്തി ജ്യേഷ്ഠത്തിന്റെ അടുത്തും പോകലുണ്ട് എന്നൊക്കെ പറയുന്ന ഈ കഥകൾ മുഴുവൻ നിരത്തി വെക്കാൻ വേണ്ടിയിട്ട് അഞ്ച് സ്ഥലത്താണ് ഇയാൾ അഞ്ച് അധ്യായം മരക്കെടുത്തിയത് ബുഹാരി. അതിപ്പോ ഈ ബുഹാരി ഒക്കെ ഓതി പാസ്സായി വന്ന ആൾക്കാർക്ക് ഇവിടെ ഒറ്റ സ്ഥലം കാണാനല്ലേ? എവിടെ ഇപ്പൊ ഇയാൾ വെറുതെ ഉണർന്നാന്ന് പറഞ്ഞിട്ട് പലർന്ന് കത്ത് വന്നത്? നിങ്ങൾ വെറുതെ ഉണർന്നുണ്ടാക്കിയത് ബുഹാരിൽ അങ്ങനെ ഇല്ലാന്ന് പറഞ്ഞിട്ട് കണ്ണൂരിൽ നിന്ന് കത്ത്, തിരുവനന്തപുരത്ത് നിന്ന് കത്ത്, പലർന്ന് കത്ത് വന്നിട്ട് അതിനൊക്കെ പേജ് നമ്പർ വെച്ച് മറുപടി ആക്കേണ്ടി വന്നു. അപ്പൊ അത് നാലഞ്ച് പ്രാവശ്യം എഴുതാൻ ഒഴിവുള്ള ഈ ബുഹാരി നബിന്റെ അവസാന കാലത്ത് നടത്തിയ ഒസിയത്ത് പത്രം ഉണ്ടല്ലോ, അതിനെപ്പറ്റി ഒരക്ഷരം അയാൾ എഴുതിച്ചില്ല. ഒരക്ഷരം എഴുതിച്ചില്ല. എന്താ ഒസിയത്ത്? നബി ഇന്ന ഒസിയത്ത് ചെയ്തെന്ന് പറഞ്ഞാൽ ഒക്കെ അപകടമുള്ളതാണ്. ഒന്നും ബുഹാരിക്കും പറ്റില്ല, ബുഹാരിന്റെ ആൾക്കാർക്കും പറ്റില്ല. നബിന്റെ സ്വത്ത് സംബന്ധമായിട്ട് ഒസിയത്ത് എഴുതി വെച്ചെന്ന് പറഞ്ഞാൽ പിന്നീട് അവിടെ നടന്ന സ്വത്തിന്റെ പിടിമലിയും അന്തരാഷ്ട്രത്തിലുള്ള അനീതിയും അതൊക്കെ പൊടി. നബിന്റെ സ്വത്ത് നബിന്റെ മക്കളൊക്കെ ആദ്യം കൊടുക്കണ്ടേ? ബാക്കി നബിനെ ഓർത്ത് കൊടുക്കുക. കൊടുത്തില്ല, കൊടുത്തില്ല. അതിൽ ആരൊക്കെ പങ്കേറുന്നൊന്നും പറയണ്ട, നിവൃത്തി ഉണ്ടായാലും കൊടുക്കാൻ നിവൃത്തി. എന്താ കാരണം? നബിന്റേതായ ആ ഒസിയത്ത് കാണിച്ചു കൊടുക്കാത്തതല്ലേ കാരണം? ഒസിയത്ത് കട്ടു. കക്കാനോട് ആളുണ്ടോ ഇല്ലയോ നോക്കേണ്ട ആവശ്യമുണ്ടോ? ആ കണ്ട ആൾക്കാരല്ല അവിടെ ഉള്ളൊരു മുക്കാലും. നബിന്റെ ഒസിയത്ത് കട്ടു, വീട്ടിൽ നിന്ന് കേട്ടു. ഞാൻ സ്വന്തം ആളാണ്, നബിന്റെ ഒപ്പുള്ള ആളാണെന്ന് പറഞ്ഞിട്ട് ആ ഒസിയത്ത് കേട്ടു. വേറെ ഒസിയത്ത് ഉണ്ടായിരുന്നു. എന്താ? നബി വഫാത്താവല്ലേ, അപ്പൊ ആ കാര്യമായിട്ട് റസിയത്ത് നബി എതിർത്തു. ഖുർആൻ മുറുകെ പിടിക്കണേ, ഖുർആൻ മുറുകെ പിടിക്കണേ, ഖുർആൻ മുറുകെ പിടിക്കണേ എന്ന് പറഞ്ഞിട്ട് നബി വളരെ ശക്തിയായിട്ട് റസിയത്ത് ചെയ്തു. എന്റെ സുന്നത്തല്ല, എന്റെ സുന്നത്തുന്നില്ല, ഖുർആൻ മുറുകെ പിടിക്കണം എന്ന് പറഞ്ഞ റസിയത്ത് നബി ആ കിടപ്പിൽ കിടന്ന് റസിയത്ത് ചെയ്തു. വസിയത്ത് ചെയ്തെന്ന് പറഞ്ഞാൽ അവരെ തൊള്ളോണ്ട് പറഞ്ഞ് കാറ്റിൽ വിടലല്ല, അതെ എഴുതി വെക്കല, അന്നത്തെ വസിയത്ത് തന്നെ എഴുതി വെക്കല. ഇനി അതല്ല കേട്ട് എല്ലാവരും കേൾപ്പിച്ച് പറഞ്ഞു എന്ന് വിചാരിക്കുക. സാഹചര്യത്തിൽ ഈ പറഞ്ഞത് നബി വസിയത്ത് ചെയ്തു. ഏത് വസിയത്തെ പോലുള്ളത്? നബിന്റെ വസിയത്ത് പേരാ പോലുള്ളത്? നബി ഖുർആൻ മുറുകെ പിടിക്കണം എന്ന് പറഞ്ഞ വസിയത്ത് ഇവിടെ കാണാണ്ടോ? ഈ ബുഖാരി മുസ്ലിമോ ലോകത്തുള്ള ഏതെങ്കിലും ഒരു ഹദീസ് എഴുതി വെച്ചു. നബിന്റെ സ്വത്ത് സംബന്ധമായിട്ട് നബി ചെയ്ത വസിയത്തിൻ്റെതാണെന്ന് അത് എഴുതി വെച്ചു. ഈ രണ്ടു വസിയത്തും കട്ടു, രണ്ടും കട്ടു, ഇവിടുന്ന് കിട്ടി കട്ടു എന്ന് അതിവിടെ പൊളിഞ്ഞു. അബ്ദുല്ലാഹിബ്നു അബി ഔഫ എന്ന് പറഞ്ഞ ഒരു സഹാബിയോട് ചോദിച്ചു. അപ്പൊ ഒരു സംഘടിതമായ കക്കലാണ് മനസ്സിലാവുണ്ടോ? നമ്മൾ സഹാബികളെന്ന് പറയുമ്പോഴത്തെ റസൂലുള്ളാഹി ഇട്ട് ആകാശം മുട്ടണ്ട, അതിനിടയിൽ കുറെ ആൾക്കാരുണ്ട്. ഇതിന്റെ സംഘടിതമായിട്ട് ഒരു പുഴുത്തിയാണെന്ന് മനസ്സിലാവട്ടെ. അബ്ദുല്ലാഹിബ്നു അബി ഔഫ എന്ന് പറഞ്ഞിട്ട് ഒരു സഹാബി ആള് കൊള്ളാവുന്ന സഹാബി തന്നെയാണ്, അവരുടെ കൂട്ടത്തിൽ അറിയപ്പെട്ട സഹാബി. അവരോട് ചോദിച്ചു, തൽഹത്തുബ്നു മുത്തറഫ് എന്ന് പറഞ്ഞ ആള് ചോദിച്ചു. അതല്ല, നമ്മുടെ സൂചിപ്പിച്ചിട്ടുണ്ട്, വിശദമായിട്ട് എല്ലാവരും ശ്രദ്ധിച്ചോട്ടെ എന്ന് നമുക്ക് പറയാം. തൽഹത്തുബ്നു മുത്തറഫ് ചോദിച്ചു, അതല്ല നബി വസിയത്ത് ചെയ്തില്ലേ എന്ന് ചോദിച്ചു. കാരണം അള്ള ഖുർആനിൽ വസിയത്ത് ഫർളാക്കിന്റെ ഇസ്ലാം കാര്യത്തിൽപ്പെട്ട നോമ്പിനേക്കാൾ വലിയ ഫർള, നോമ്പിനേക്കാൾ വലിയ ഫർള, നോമ്പ് ഫർളന്നെയല്ല വസിയത്ത് ഫർള. കാരണം ഹക്കൻ നല്ല മുത്തഖീൻ എന്നും കൂടി പറഞ്ഞിരുന്നു. അപ്പൊ ഫർള് എന്ന് പറയുകയാണെങ്കിൽ വസിയത്തിനെ പറ്റി പറയാൻ പാടില്ല, നോമ്പിനെ പറ്റി പറയാൻ പാടില്ല. അപ്പൊ അങ്ങനത്തെ വസിയത്ത് നബി ചെയ്തിട്ടില്ലേ? ഏ ഗൂഢാലോചന പറഞ്ഞതാ, ഉടനെ പറഞ്ഞു ഒരു വസിയത്ത് നബിക്കില്ല. അപ്പൊ സംഘടിതമായിട്ട് നുണ പറയാൻ വേണ്ടി തീരുമാനിച്ചു വെച്ചിരിക്കാം. ഏ വസിയത്ത് നബി ചെയ്തിട്ടില്ല. അപ്പൊ ഇയാളെ ലേശം ഖുർആൻ പഠിച്ചിട്ടുണ്ട്. അപ്പൊ മൂപ്പർ അങ്ങോട്ട് ചോദിച്ചു, അല്ല ഖുർആൻ വസിയത്ത് നിർബന്ധമാക്കിയിട്ട് പിന്നെ നബി വസിയത്ത് ചെയ്തില്ല, എന്തായി പറയണെന്ന് ചോദിച്ചപ്പോ പറഞ്ഞു. അപ്പൊ പിന്നെ മുഴുവൻ തുടങ്ങിനെ പറയാ ഈശ്വര സത്യം പറഞ്ഞിട്ട് തന്നെ രക്ഷപ്പെട്ടു. അപ്പൊ പറഞ്ഞു അള്ളാന്റെ കിതാബ് മുറുകെ പിടിക്കണം എന്ന് വസിയത്ത് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ മറ്റൊരു ബുദ്ധിട്ടോ ഇരിക്കട്ടെ, അപ്പ ചാടി അള്ളാന്റെ കിതാബ് മുറുകെ പിടിക്കണമെന്ന് നബി വസിയത്ത് ക്രോസ് ചെയ്ത് ചാടി. നബി വസിയത്ത് ചെയ്തിരുന്നു, നബിന്റെ മരണശൈലി കിടക്കുമ്പോ ഖുർആൻ മുറുകെ പിടിക്കണം വസിയത്ത് ചെയ്തിരുന്നു എന്നുള്ള ഈ സത്യം ഏതായിരുന്നാലും ബുഖാരിയിൽ വീണു. അപ്പൊ പിന്നെ മൂപ്പരിക്ക് പിന്നെ അവിടെ നിന്ന് അത് ശരിയാക്കണം. മൂപ്പരുടെ സ്വന്തം കൈക്രിയോടാണല്ലോ ഇത്. ആദ്യത്താണ് ഇത് എഴുതി വെക്കണം, ഖുർആൻ മുറുകെ പിടിക്കണം എന്നുള്ള വസിയത്ത് ഏത് ഹദീസിന്റെ കിതാബിലും ആദ്യമാണ് എഴുതി വെക്കണം. കാരണം ഈ ഹദീസ് ഏത് അടിസ്ഥാനത്തിൽ വിരിക്കുന്നു, എന്ത് അധ്യായങ്ങളൊക്കെ എന്തെല്ലാം കാര്യങ്ങളാണ് ഇസ്ലാമിന്റെ കാര്യങ്ങൾ വിവരിക്കുന്നത്, ഇതൊക്കെ എന്ത് അടിസ്ഥാനത്തിൽ എന്ത് പ്രമാണമാക്കിയിട്ടുള്ളതിന്റെ പ്രമാണത്തിന്റെ പരിധിയും കണക്കും ചട്ടക്കൂടൊക്കെ ആദ്യം വരണ്ടത്. കിതാബുൽ ഇഹ്തിസാം എന്ന് പറയുന്ന അധ്യായം ആത്മാർത്ഥമുള്ള ആൾക്കാരൊക്കെ ഇതിലാദ്യം. അപ്പൊ അതിൽ വരും നബിക്ക് ഇങ്ങനെ വസിയത്തിൽ നിന്ന് വീണ് കിട്ടിയത് അതിൽ വരും. അപ്പൊ മുപ്പൻ എന്ത് ചെയ്തു, ആ അധ്യായം ഒട്ടാകെ അവിടെ നിന്നാണ് മാറ്റി. ഈ ബുഖാരി ചെയ്ത പണിയെ കള്ളത്തരായി പറഞ്ഞത്, ആ അധ്യായം മൂപ്പരുടെ ഈ 7000 ഹദീസ് ആവർത്തിച്ച് ആവർത്തിച്ച് കൊണ്ടായിട്ട് വലിയ 4 വാല്യത്തിലേക്കുണ്ട്. ഇങ്ങനെ 100 കണക്കിൽ അധ്യായത്തിൽ ഈ അധ്യായം ആദ്യം ഏതാണ്ട് അധ്യായം കൊണ്ടായിട്ട് അവസാനം കൊണ്ടായി എഴുതി. ഇതിന് ഇതാരും കാണരുത്. സംഗതി ശരിയാ. ഇപ്പൊ ആരാ കണ്ടവര്? നമ്മൾ കണ്ടു വലുതായി എന്നല്ല പറഞ്ഞത്, നമ്മൾ കണ്ടല്ലോ, നമ്മൾ കണ്ടപ്പോ ഭാര്യ ഉണ്ടത് അവസാന ഭാഗത്തുണ്ട്. പക്ഷെ ഈ ലോകത്ത് ഈ പ്രസംഗിച്ച് നടക്കുന്ന ഖുർആനും സുന്നത്തും പ്രചരിപ്പിക്കാൻ തുടങ്ങിയിട്ട് 66 കൊല്ലേ ഖുർആനും സുന്നത്തും പ്രചരിപ്പിച്ചിട്ട് ഇന്ന് വരെ ബുഖാരിയിൽ അള്ളാഹുവിന്റെ കിതാബ് മുറുകെ പിടിക്കണം എന്നുള്ള വസിയത്താണ് നബിന്റെ അവസാനത്തെ വസിയത്ത് എന്ന് ബുഖാരിയിലുണ്ട് എന്ന് ഒരൊറ്റ മൗലവി കേരളത്തിൽ പറഞ്ഞിട്ടുണ്ടോ? പറഞ്ഞിട്ടില്ല. നമ്മളിത് പഠിക്കാനായിട്ട് നടക്കുന്നേ ഇവിടെ ഈ കേരളത്തിൽ പേര് എന്ത് പറയുന്നു പഠിക്കാനായിട്ടേ 10-30 കൊല്ലായിട്ട് നടക്കാൻ തുടങ്ങി. ഒരൊറ്റ കുട്ടി പറഞ്ഞിട്ടില്ല. പറയും, എന്താ പറയില്ലേ? ഹജ്ജത്തുള്ളതായി വെച്ചിട്ട് രണ്ട് സാധനം അവിടെ രണ്ട് മതി, ഒന്ന് ഹിത്തിനാക്കാൻ വേറെ ഒന്നും കൂടി മതി. ഞാൻ രണ്ട് വിഷയപ്പോടെ ഇട്ടിട്ടാ ഞാൻ പോണത്. എന്താ? ഒന്നാണ് കിതാബ്, ഒന്ന് എന്റെ സുന്നത്ത്. എന്റെ സുന്നത്താണ് ഞാൻ ബുഖാരിയുടെ സുന്നത്ത്, എന്നെ വേറൊന്നും പറയല്ലോ. ഒന്നാണ് കിതാബ്, എന്റെ സുന്നത്ത് മുറുകെ പിടിക്കണം എന്നാണ് എനിക്ക് അജിത്തുള്ള ഉദാലോചിച്ച് പറഞ്ഞേന്ന് പറഞ്ഞു. പിന്നെ അവിടെ നിന്ന് കുറെ കഴിഞ്ഞപ്പോ ഇതൊക്കെ കൂടി ഏതായിരുന്നു പൊളിന്ന് കണ്ടപ്പോ പറഞ്ഞു, ഒരിക്കൽ അജിത്തുള്ള ഉദാലോചിച്ചിട്ട് അള്ളാന്റെ ഖുർആൻ അജിത്തുള്ള ഒരാൾ വെച്ചിട്ട് അള്ളാഹിന്റെ ഖുർആൻ സ്വീകരിക്കാം, അള്ളാഹിന്റെ കിതാബ് കൊണ്ട് വസിയത്തിണ്ട് എന്ന് ഒരിക്കൽ എഴുതി. പിന്നെ അമർച്ച അത് അൽമനാറിൽ ചെയ്ത പണിയാ പോലൊക്കെ പിന്നെ മറിച്ച്. ഏതെങ്കിലാവട്ടെ, നബിന്റെ മരണശൈലി കിടക്കുമ്പോൾ അള്ളാഹുവിന്റെ കിതാബ് മുറുകെ പിടിക്കണമെന്ന് നബി വസിയത്ത് ചെയ്ത് ബുഖാരിയിലുണ്ടെന്ന് പറഞ്ഞ ഒരൊറ്റ ഒരുത്തനെ കേരളത്തിൽ കാണൂല. എന്തിനാ എന്റെ പറയണമെന്നറിയോ? കൊണ്ടുവരണം.
ആരാണ് അങ്ങനെ പറഞ്ഞു വരുത്തുന്നുണ്ടെങ്കിൽ, അങ്ങനെ അച്ചടിച്ചു വരുത്തുന്നുണ്ടെങ്കിൽ, അങ്ങനെ ഒരു ബുക്കിൽ എഴുതിയിട്ടുണ്ടെങ്കിൽ അയാളെ കണ്ടു കിട്ടാൻ വേണ്ടിയിട്ട്. കാരണം അയാൾക്ക് തലണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം. പിന്നെ അയാളെ എഴുതിയ കാര്യങ്ങളൊക്കെ കുറച്ചും കൂടി നമ്മൾക്ക് ശ്രദ്ധിച്ച് ചിന്തിച്ച് നോക്കുക ചെയ്യാം. അയാൾക്ക് തലണ്ട്, അയാൾക്ക് ബുദ്ധിയുണ്ട്, അയാൾക്ക് ഒരു ബുഹാരി ഒട്ടാകെ പരിശോധിക്കണമെന്ന് അതിന് മനസ്സിലാക്കാം. ഇവർ പരിശോധിക്കുന്നില്ല, ഇവർക്ക് ബുദ്ധിയില്ല, ഇവർ സത്യം പറയില്ല. എന്നിട്ട് രണ്ട് സാധനം മുറിയെ പിടിക്കാനാണ് നബി പറഞ്ഞത്. അവർ മുസ്ലാ ഹരീതാണ്, മാലിക് മാമിന്റെ മുഖത്തൊരു എഴുതിയിട്ടുണ്ട്. രണ്ട് തിരക്ക് വിളിക്കുമ്പോഴേ മാ തമസത്വം ബിഹിമാനം ബില്ലു, രണ്ട് കാര്യം ഞാൻ അവിടെ പിടിച്ചിട്ട് പോകുന്നുണ്ട്. ആ രണ്ട് കാര്യം നിങ്ങൾ മുറുകെ പിടിച്ചാൽ അങ്ങനെ പേക്കൂല, അത് പിടിച്ചാലേ പേക്കലൊക്കെ. രണ്ട് കാര്യം പിടിച്ചാൽ പേച്ചു, ഒരു കാര്യം പിടിച്ചാൽ പേക്കല, ശരി അല്ല സത്യം. ഒരു കാര്യം പിടിച്ചാൽ, രണ്ട് കാര്യം പിടിച്ചാൽ പേച്ചു. ആ പേണിപ്പി കാണുന്നതൊക്കെ രണ്ട് കാര്യം തന്നെ. എന്റെ സുന്നത്തിൽ, എന്റെ സുന്നത്തിൽ എഴുതിയിട്ടുണ്ടോ? എന്റെ സുന്നത്തിൽ ഒരു പ്രമാണ ലിപി ഇവിടെ പഠിപ്പിച്ചിട്ടുണ്ടോ? പഠിപ്പിച്ചിട്ടില്ല. ഖുർആനിലുള്ള സുന്നത്തിൽ പഠിപ്പിച്ചിട്ടുണ്ടോ? ഖുർആൻ നോക്കിയപ്പോ ഏതായാലും ഖുർആൻ നോക്കിയിട്ടല്ലേ കാണുള്ളൂ. ഹദീസ് നോക്കിയിട്ട് വല്ലതും കിട്ടുന്നുണ്ടോ? ഇതാ ഈ ജാതി കുഴപ്പമുണ്ടാക്കുന്ന ഹരീസ് അല്ലാതെ വല്ലതും കിട്ടുന്നുണ്ടോ? ഒന്നും കിട്ടുന്നില്ല. അപ്പൊ ഖുർആൻ നോക്കിയാൽ, ഖുർആൻ മുറുകെ പിടിച്ചാൽ ഒരു പാർട്ടി അല്ലാതെ ലോകത്തിനാവാൻ സാധ്യതയില്ല. ചിന്തിച്ച് പഠിക്കുന്നില്ലേ, പരിശോധിക്കുന്നില്ലേ? വലൂക്കാണമെന്നിന്റെ ഒരില്ലാഹിൽ അള്ളാഹുവിൽ നല്ല ഖുർആനെങ്കിൽ ധാരാളം വൈരുദ്ധ്യങ്ങളെ അതിൽ കാണാൻ സാധ്യമാണ്, കാണപ്പെടുമായിരുന്നു. അള്ളാഹുവിൽ നല്ല ഖുർആനെങ്കിൽ തീർച്ചയായിട്ടും ധാരാളം വൈരുദ്ധ്യങ്ങളിൽ വരും. കാരണം 23 കൊല്ലം കൊണ്ട് ഉണ്ടാക്കിയ ഗ്രന്ഥാണ്, ഇറക്കിയ ഗ്രന്ഥാണ് ഈ ഖുർആൻ. അത് അള്ളാഹുവിനാണല്ലോ പറഞ്ഞിറക്കുന്നത്. 23 കൊല്ലത്തിനിടയിൽ ആര് എന്ത് പറഞ്ഞാലും ആദ്യത്തത് അവരവസരം പറഞ്ഞു ഉറപ്പാ. ആര് പറഞ്ഞു, നമ്മൾ പറഞ്ഞാലും ശരി, നമ്മൾ പറഞ്ഞാലും ശരി, 23 കൊല്ലം വെച്ചിട്ട് ഒരു ഗ്രന്ഥം എഴുതിയാൽ ആദ്യം പറഞ്ഞതല്ല അവസാനം പറയേണ്ടി വരാം. കാരണം ആദ്യം പറഞ്ഞതിനേക്കാണ് വിവരം അവസാനം വരുമ്പോൾ ഉണ്ടാവും. അപ്പൊ ആദ്യത്തെ മാറ്റേണ്ടി വരും, ആദ്യത്തെ മാറ്റേണ്ടി വരും. പക്ഷെ അള്ളാഹ്ക്ക് മാത്രം അതിന്റെ ആവശ്യമില്ല. കാരണം അള്ളാഹ്ക്ക് ആദ്യ അവസാനം ഒക്കെ ആദ്യം തന്നെ അറിയാം, എല്ലാം ആദ്യം തന്നെ അറിയാം. അതുകൊണ്ടാണ് അള്ളാഹ് ഈ വെല്ലുവിളി നടത്തുന്നത്. 23 കൊല്ലക്കാലത്തിനിടയിൽ ഇറക്കിയ ഈ ഗ്രന്ഥം, ഇതിന് വൈരുദ്ധ്യം കാണാൻ, വൈരുദ്ധ്യമില്ലാതെ കാണപ്പെടുന്നുണ്ടെങ്കിൽ അത് അള്ളാഹുവിൽ നിന്നുള്ളൊരു ഗ്രന്ഥമായതുകൊണ്ടാണ്. ലോകത്ത് വേറെ ഏതൊരുത്തിനുണ്ടാക്കിയ ഗ്രന്ഥമായിരുന്നാലും വൈരുദ്ധ്യം കാണാതിരിക്കാൻ സാധ്യതയില്ല, അത് സംഭവിക്കില്ല എന്നാണ് പറഞ്ഞത്. ശരിയല്ലേ? ഖുർആൻ നോക്കുമ്പോൾ എല്ലാം തകരാറുണ്ട്, ഒരു തകരാറുമില്ല. ഹദീസിനെ നോക്കിയാൽ ആ ഒന്നാമത്തെ അധ്യായം തന്നെ വൈരുദ്ധ്യത്തോടുകൂടി ആരംഭിക്കാം, സകല സ്ഥലത്തും വൈരുദ്ധ്യം. അപ്പൊ നമ്മൾ പറഞ്ഞാലും വൈരുദ്ധ്യം വരുമ്പോ പിന്നെ നമ്മൾ പറഞ്ഞെന്താ, ഇനിയിപ്പം അടിസ്ഥാനം പിന്നെ എങ്ങനെ ഇത് സ്വീകരിക്കുക, ചിന്തിക്കാന്ന് തെറ്റിദ്ധരിക്കണ്ട. നമ്മൾ പറഞ്ഞതിൽ വൈരുദ്ധ്യം വരും എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? നമ്മളിപ്പോ ഖുർആൻ കുറെ പഠിച്ചു, ഖുർആൻ നിന്ന് പഠിച്ച കുറെ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. ഇനി പഠിക്കാത്ത ഓരോ കാര്യം ഖുർആനിപ്പോ എല്ലാം കൂടി ഒരാൾക്ക് അല്ലെങ്കിൽ ഒരു കൂട്ടർക്ക് ഒന്നിച്ചാണ്ട് പഠിക്കാൻ കഴിയുന്നില്ല. പഠിക്കാത്ത കുറെ ഏതാണ് ഇപ്പൊ പഠിക്കാത്തതെന്ന് അതിന്റെ പ്രശ്നം ഉണ്ടാവില്ല. ഖുർആൻ ഇനിയിപ്പോ പഠിക്കാത്ത കുറെ കാര്യങ്ങൾ, കുറെ കാര്യങ്ങൾ ഖുർആനിൽ കിടക്കേണ്ടത് ഏതാണെന്ന് തന്നെ നമുക്ക് ഇഷ്ടമുണ്ടാവില്ല. ഏതായിരുന്നാലും നമ്മളെ ശ്രദ്ധാണ്ട് എത്തും ചെറുപ്പം. ഖുർആൻ ഇന്നെ കാര്യങ്ങൾ, ഇന്നെ സത്യങ്ങൾ ഖുർആനോണ്ട് കിട്ടുന്നുണ്ടല്ലോ എന്ന് ചിലപ്പോൾ ശ്രദ്ധാണ്ട് എത്തും. ശ്രദ്ധാണ്ട് എത്തുമ്പോൾ ആദ്യം അതിനെതിരായി കൂടെ എഴുതിയിട്ടുണ്ടാവും, അല്ലെങ്കിൽ പറഞ്ഞിട്ടുണ്ടാവും. ഇത് പൊളിയോ? പൊളിയല്ലോ. അവിടെയായിരിക്കൂല, നമ്മളിപ്പോ 5 നേരത്തെ നിസ്കാരം തന്നെ എടുക്കുക. 5 നിസ്കാരം 3 നേരത്തായിട്ട് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ 25 കൊല്ലം പറഞ്ഞു. 5 നിസ്കാരം 3 നേരത്തായിട്ട് ചെയ്യാന്ന് 25 കൊല്ലം പറഞ്ഞു. പിന്നെ മനസ്സിലായത് ഖുർആനിലാകെ 3 നിസ്കാരമേ ഉള്ളൂ എന്ന് പിന്നെ മനസ്സിലായത്, ആദ്യം മനസ്സിലായില്ല. അതിന് കാരണം ഈ ബുഹാരിയിലും മുസ്ലിമിലും 5 ഉണ്ടല്ലോ, ഖുർആനിലും 3 ഉണ്ടോ? രണ്ടും കൂടി കൂട്ടി ഇറക്കിയതാ, നമ്മളോട് കോംപ്രമൈസിന് ഒരുങ്ങിയതാ. പക്ഷെ കോംപ്രമൈസിന് പറ്റുമോ? ഇത് ഒന്ന് എജീസ, ഒന്ന് ശുദ്ധജല, ഇത് രണ്ടു കൂടി കോംപ്രമൈസ് ആക്കുക, സത്യല്ല. അപ്പൊ 5 എന്ന് പറഞ്ഞത് ഹദീസിലുള്ളതാ, 3 എന്ന് പറഞ്ഞത് ഖുർആനിലുള്ളതാ, ഇത് രണ്ടും കൂടി ഒപ്പിക്കാൻ നോക്കിയതാ. അതിൽ നമ്മൾ വിട്ടു, നമ്മൾ വിട്ടിയായി സമ്മതിക്കാണ്, അതിൽ നമ്മൾ വിട്ടിയായി പാടില്ല. ഈ നജീസ് എടുത്തിട്ട് ഇങ്ങോട്ട് പറ്റാൻ പാടില്ല. ഇത് അല്ല പറഞ്ഞാലേ നബി പറഞ്ഞതല്ല, നബിന്റെ മേലിൽ കെട്ടിണ്ടാക്കിയതാണ്. അപ്പൊ ഈ 5 നേരം 3 നേരത്തും നിന്നത് വളരെ കാലത്തിന് ശേഷം അപ്പൊ നമുക്ക് തിരിഞ്ഞത് 5 നേരമില്ല, 5 നിസ്കാരം 5 നിസ്കാരം 3 നേരത്ത്, 5 നിസ്കാരം 3 നേരത്തും എന്നുള്ള പദ്ധതി ഇസ്ലാമിലില്ല. 3 നേരത്തും 3 നിസ്കാരമേ ഉള്ളൂ എന്ന് വളരെ കാലങ്ങൾക്ക് ശേഷം, 10-20 കൊല്ലങ്ങൾക്ക് ശേഷം നമുക്ക് ബോധ്യപ്പെട്ടത്. തുടർന്ന് പ്രഖ്യാപിച്ചു, ആദ്യത്തോ ആദ്യത്തെ പൊളിഞ്ഞു, എന്താ പറയാതെ ആദ്യത്തെ പൊളിഞ്ഞു, 5 നിസ്കാരം 3 നേരത്തും നിങ്ങൾ പൊളിഞ്ഞു. എന്റെ എപ്പം പറയാൻ കാരണം, എപ്പോഴല്ലാണ്ട് എപ്പോഴാ പറയാ, ഇത് ബോധ്യപ്പെടുമ്പോഴല്ലാണ്ട് ബോധ്യപ്പെടുന്നതിന് മുമ്പ് പറയാൻ പാടില്ല. ഒരു സത്യം മനസ്സിലാവുന്നതിന് മുമ്പ് പറയാൻ പാടില്ല, മനസ്സിലായിട്ടേ പറയാൻ പാടുള്ളൂ. അതുപോലെയാണ് ഇപ്പൊ നോമ്പിനെ സംബന്ധിച്ച് നമ്മൾ പറഞ്ഞു, നോമ്പ് എന്ന് പറഞ്ഞാൽ ഫറള്, അജ്ജും ഫറള്, നിസ്കാരം ഫറള്. നോമ്പിനെ സംബന്ധിച്ച് പ്രത്യേകമായിട്ട് നമ്മൾക്കൊന്ന് ഖുർആൻ സൂചിപ്പിച്ച കാര്യം അതും കൂടി ആ കൂട്ടത്തിൽ പറഞ്ഞുപോയി. പഠിക്കേണ്ടതാണ്, പഠിക്കേണ്ടതെന്ന് മാത്രമല്ല അന്വേഷിക്കേണ്ടതുമാണ്. നോമ്പിനെ സംബന്ധിച്ച് വളരെ ഗുരുതരമായ വിവരമാണ് ഇപ്പൊ ഖുർആൻ നമുക്ക് കിട്ടുന്നത്. ഗുരുതരമായ വിഷയം തന്നെ, സംശയമൊന്നുമില്ല. നോമ്പ് എന്ന് പറഞ്ഞ ഒരു ഭ്രാന്താണ്, നിസ്കാരം ഭ്രാന്തന്നെ. ഇത് ഈ സമുദായത്തെ കൊണ്ട് ഇവിടെ നിലനിർത്താൻ അവർക്ക് കഴിഞ്ഞുള്ളൂ. ജൂതന്മാർക്ക് വേറെ ആരും അവരിൽ പോലും നിലനിർത്താൻ കഴിഞ്ഞില്ല. ഈ ഭ്രാന്തൊക്കെ കൂടി നമ്മളെ നിനക്ക് കെട്ടിമറിച്ചു. ഈ നോമ്പിന്റെ ഭ്രാന്ത് സംസ്കാരത്തിന്റെ ഭ്രാന്ത് അത് പോലും മാറിയിട്ടില്ല. കേരളത്തിൽ പ്രത്യേകിച്ച് മലബാറിൽ ഈ ഭ്രാന്ത് നിലനിർത്താൻ ഇർഷാദ് മുർഷിദ് പോലുള്ള കിതാബുകൾക്ക് കഴിഞ്ഞു. അത് പഠിച്ച ആൾക്കാരാണ് അവിടെ മതം പഠിപ്പിക്കുന്നത്. അപ്പൊ നോമ്പില്ലാത്ത ദിവസം കൂടി ഇനി ബാക്കിയുള്ള ദിവസം നേരം പഠിപ്പിക്കണം എന്ന് പറഞ്ഞ കൂട്ടരില്ലേ. അപ്പൊ ഈ ഭ്രാന്ത് ഉണ്ടായത് പുരോഹിതന്മാരുടെ മതഗ്രന്ഥങ്ങളിൽ കൂടി അവരുടെ ഉപദേശത്തിൽ കൂടിയാണ്. ഖുർആനിലെ എന്റെ നിലപാടെന്താ നമ്മൾ മനസ്സിലാക്കണം, വളരെയധികം വ്യക്തമായിട്ട് മനസ്സിലാക്കണം. ഈ വസീയത്ത് ഫറളാണ് എന്ന് പറയാം, ഹക്കല്ലൽ മുത്തഖീൻ എന്നല്ലാഹുവോട് പറഞ്ഞതുകൊണ്ട് എന്ന് വരെ നമ്മളിപ്പോ സമ്മതിക്കുന്നു. അത് നമ്മൾക്ക് പറയും ചെയ്യാം. വസീയത്ത് ഫറളാണെന്ന് പറയാം, ഹക്കല്ലൽ മുത്തഖീൻ എന്ന് പറഞ്ഞ കാരണം ആ ഫറള എന്ന് പറഞ്ഞാൽ ആ പദം തന്നെ വളർന്നില്ല. ആ ശക്തിയിൽ ഏത് ശൈലിയായിരുന്നാലും വരുന്നില്ല. ഇതോ നോമ്പിനെ സംബന്ധിച്ച് എന്ത് പറഞ്ഞു? നോമ്പിനെ സംബന്ധിച്ച് ഹക്കെന്ന് പറഞ്ഞു പറഞ്ഞു. കുത്തിബാലയിക്കുന്ന റമദാൻ മാസത്തെ പറ്റി പറഞ്ഞോ? പറഞ്ഞില്ല. കുത്തിബാലയിക്കും സിയാം കമാ കുത്തിബാലയിലെ കബരിക്കും ലാലക്കും തൊട്ടക്കും അയ്യാമമായ ദൂതാർത്ഥ കുറച്ച് ദിവസങ്ങളാണ് മക്തൂബായ നോമ്പുള്ളത്. കുറച്ച് ദിവസങ്ങൾ എത്ര? മൂന്ന് ദിവസം ചുരുങ്ങിയത്, മൂന്ന് ദിവസം. ഖുർആൻ കൊണ്ട് മൂന്ന് ദിവസം മക്തൂബായ നോമ്പുള്ളതിനെ കിട്ടും. മക്തൂബ് നമ്മൾ നിയമമാക്കപ്പെട്ടു, നിർബന്ധം തന്നെ, നിർബന്ധം തന്നെ. പിന്നെ ബാക്കിയുള്ള 27 ദിവസം ഉണ്ടല്ലോ, അത് 26 ദിവസം. 27 26 ഈ ബാക്കിയുള്ള ദിവസങ്ങൾ എന്താണ്? അത് ഫല്യസുംഭു എന്ന് പറഞ്ഞിട്ടാ ഖുർആൻ ഏൽപ്പിച്ചത്. ഫല്യസുംഭു, ഇത് ഖുർആന്റെ ഒരു ശൈലി. അത് നമ്മളിവിടെ പഠന വിഷയമായിട്ട് കേരളത്തിലുള്ള പണ്ഡിതന്മാരുടെ ഇടയിലല്ല, ലോക പണ്ഡിതന്മാരുടെ ഇടയിലേക്ക് അയച്ചു കൊടുക്കാൻ തീരുമാനിച്ചിരിക്കാൻ. ഈ ഫല്യസുംഭു എന്നുള്ള ഈ പ്രയോഗം സൂമു എന്ന് പറയാതെ, നിങ്ങൾ നോമ്പ് പിടിച്ചോളിന്ന് പറയാതെ, കുത്തിമേലേക്കൊന്നും പറയാതെ, ഫല്യസം വർദ്ധമാസായ അവരാണ് നോമ്പ് പിടിച്ചോട്ടെ, ആരെയാ രോഗികളും യാത്രക്കാരനും വേണ്ട. അപ്പൊ യാത്രക്കാർക്ക് എന്താ പറ്റിയിട്ട് കുറച്ച് വിഷമമാണ്. അപ്പൊ യാത്രക്കാരേക്കാൾ വിഷമല്ലേ തൊഴിലാളികൾക്ക്? പറയണ്ടോ, ഒന്നും പറയലില്ലോ. അപ്പൊ യാത്രക്കാർക്കല്ലേ വേണ്ട, വേണ്ട. സഫർ, യാത്രയിൽ നോമ്പ് പിടിക്കാന്നുള്ള ഒരു പുണ്യകർമ്മേ അല്ല എന്ന് നബി പ്രസംഗിക്കേണ്ടി വന്നു. അതും ബുഖാരിയിലുണ്ട്, മുസ്ലിമിലുണ്ട്. യാത്രയിൽ നോമ്പ് പിടിക്കാന്നുള്ള ഒരു പുണ്യകർമ്മയെ അല്ല, നിങ്ങൾ വെറുതെ ഭ്രാന്തി കാണിക്കണ്ട. യാത്രയാണോ നോമ്പ് കുറിച്ചാളി? അത് വിഷമമുണ്ടെങ്കിൽ വിഷമമില്ലാത്തവർക്ക് ഇല്ലാത്തവർക്ക് തന്നെ വകതിക്കൊന്നും വേണ്ട. യാത്രയാണോ നോമ്പ് പിടിക്കൽ പുണ്യകർമ്മയെ അല്ല എന്ന് എനിക്ക് പരസ്യമായിട്ട് പ്രസംഗിച്ചത് ബുഹാരിയിൽ മുസ്ലിമില്ലാതാ. പക്ഷെ ഇവിടെ ആർക്കും പിടിഞ്ഞപ്പോ പടിയോ പടിയില്ല, ഭ്രാന്ത് ഇവിടെ ഇറക്കിയിരിക്കണം. ഭ്രാന്ത്, നോമ്പിന്റെ ഭ്രാന്ത് ഇറക്കിയിട്ടുണ്ട്. ഈ ഭ്രാന്ത് തലയെ കയറ്റിയിട്ട് അസോം ലീവാനാഴ്ച ജീവിക്കുന്നൊക്കെ കൂടി പറഞ്ഞിട്ട് വയ്യെങ്കിലും നോക്കുക, യാത്രയാണെന്ന് നോക്കുക, വിഷമം ഉണ്ടെങ്കിൽ മാത്രം ഒഴിവാക്കിയാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് മുസ്ലിം സമുദായത്തെ മുഴുവൻ കെട്ടാനും അന്തസമൂഹരുള്ള ആക്കൂ. ഈ അന്തസമൂഹരുള്ളക്കും പറഞ്ഞാൽ അതാണ്, ഈ നോമ്പ് കാലത്ത് യാത്ര വരുമ്പോ അപ്പൊ ഒഴിവാക്കിയ നോമ്പ് പിന്നെ കലാ വീട്ടുമ്പോ നോമ്പ് നോക്കലെന്നെ നല്ലതെന്ന് അവിടെ പറഞ്ഞല്ലേ. നോമ്പിന് യാത്ര നോമ്പോക്കല അല്ലെന്ന് പറഞ്ഞിട്ടില്ല. ഖുർആൻ പഠിക്കണം, നോമ്പിന് നിങ്ങൾക്ക് യാത്ര ചെയ്യാൻ നോമ്പോക്കലെന്നെ നല്ലതെന്നല്ല അവിടെ പറഞ്ഞത്. ഖുർആൻ അവിടെ നന്നായിട്ടൊന്ന് വായിച്ച് പഠിക്കണം, അവരോട് പറയേ, ആ പഠിക്കാത്തവരോട് പറയാം. അപ്പൊ ചുരുക്കത്തിൽ നോമ്പ് കാലത്ത് അധ്വാനോ വിഷമോ പ്രയാസമോ ഉള്ള അവസ്ഥക്കാരാണെങ്കിൽ അവർക്കൊന്നും പ്രശ്നമല്ല. ബാക്കിയുള്ള ആൾക്കാർ നോമ്പാടെ നോറ്റോട്ടെ, അതിന്റെ ശൈലി ബാക്കിയുള്ളവർ നോറ്റോട്ടെ. നോറ്റില്ലെങ്കിലോ ചെടിയില്ലെങ്കിൽ ഇപ്പൊ ആരും പിടികൂടാണെന്ന് തയ്യാറില്ല, ആരും ശിക്ഷിക്കാൻ തയ്യാറില്ല, അത് നിർബന്ധമാണെന്ന് പറയാൻ തയ്യാറില്ല, മക്തൂബാണെന്ന് പറയാൻ തയ്യാറില്ല, പറഞ്ഞ ആദ്യകാലത്തേ ഇല്ല. അപ്പൊ പിന്നെ എന്താ പള്ളി ഈ പറഞ്ഞു തന്നെ? അപ്പൊ അത് ഐച്ഛികമായിട്ട് എന്ന് പറയാൻ അല്ലെങ്കിൽ ഒരു ചെറിയ നിർബന്ധം എന്ന് പറയാം. അക്കീമുസ്സലാത്ത എന്ന് പറയും പോലെ, അത്തു സക്കാത്ത എന്ന് പറയും പോലെ, സൂമൂ ശഹ്റക്കും എന്ന് അല്ല പറഞ്ഞിട്ടില്ല. അപ്പോ റമദാൻ മാസം നോമ്പ് നോറ്റുകൂടി എന്നുള്ള വാക്കില്ലാതെ അർത്ഥം. ആ നോറ്റോട്ടെ, ഈ ബുദ്ധിമുട്ടില്ലാത്ത ആൾക്കാരൊക്കെ നോറ്റോട്ടെ എന്ന് പറഞ്ഞു. പക്ഷെ ശരിക്കും മടിയാണ്, ബുദ്ധിമുട്ടാണ്, നോക്കണ്ട, നരകത്തിയിടൂല. ആ തീർത്താണ് പറഞ്ഞോളൂ, നരകത്തിയിടൂല, നരകത്തിയിടണ്ടേ, നമുക്ക് ആവശ്യം നരകത്തിയുള്ളത്. നമ്മൾ നോമ്പ് വിളിച്ച് നമ്മളെ നരകത്തിയിടണമെന്ന് നമ്മക്കാണ് ആവശ്യം അല്ലല്ലോ പറയേണ്ടത്. അത് പറഞ്ഞോ, അത് പറഞ്ഞിട്ടില്ല. നോമ്പ് പിടിച്ച് നരകത്തിയിടുന്ന സ്കത്തെ പറ്റി പറഞ്ഞില്ലട്ടോ. പക്ഷെ അതൊക്കെ പഠിക്കണമല്ലോ, ഈ ഭ്രാന്ത് തലേന്ന് പോണെങ്കിൽ ഇതൊക്കെ പഠിക്കണം. ഭ്രാന്തെങ്കിൽ ഭ്രാന്ത് പോകും. അപ്പൊ ഇതൊക്കെ ചെയ്യുന്നത് ഒരു സംസ്കാരം അച്ചടക്കും പരിശീലനമൊക്കെ ഉണ്ടാകാൻ വേണ്ടിയിട്ട് പറഞ്ഞ് ഉപദേശിച്ചെന്നുള്ളതല്ലാതെ നിസ്കരിച്ചാൽ സ്വർഗത്തിൽ പോലെ, നോമ്പൂറ്റാലും സ്വർഗത്തിൽ പോലെ, അജീതാലും സ്വർഗത്തിൽ പോകില്ല. ഇത് മൂന്നും ഉപേക്ഷിച്ചുകൊണ്ട് നരകത്തിലും പോകില്ല. അത് പിന്നെ എന്താ പറഞ്ഞുള്ളത്? നല്ലൊരു അച്ചടക്കും ഒരു ദൈവ ഭയഭക്തിയും നിയമങ്ങളൊക്കെ സ്വീകരിക്കണം അനുസരിക്കണം എന്നുള്ള ഒരു ബോധവും ഒക്കെ ഉണ്ടാവണമെങ്കിൽ അതൊക്കെ നല്ലതാ. അതാണ് പറഞ്ഞത്, അതൊക്കെ നല്ലതാ. അത് അതിനനുസരിച്ച് പുണ്യം തരും. പുണ്യം തന്നെ എല്ലാ പുണ്യം നോക്കില്ല കേട്ടോ, ഞാൻ പറഞ്ഞുതരാ എല്ലാം നോക്കില്ല. ഒന്നിക്ക് പറ്റി, ഒന്നിക്ക് പറ്റി, അതൊക്കെ വളരെ കണിച്ച ഒന്നിക്ക് പറ്റി. നോമ്പായാലും ശരി, നിസ്കാരായിരുന്നാലും ശരി, ഹജ്ജായിരുന്നാലും ശരി, ഒന്നിക്ക് പറ്റി. പക്ഷേ സാമൂഹ്യ സേവനകാരാണ്, ഒരാൾ നോമ്പ് നോക്കണില്ല, ഇറങ്ങിയിട്ട് സാമൂഹ്യ സേവന ഒന്നിക്ക് 700 പണിയാണ് നടക്കുന്നത്. നോക്കി നോമ്പ് നോറ്റിലച്ചിട്ട് അതിന്റെ കുടി കുറയൊന്നുമില്ല, അതും വിചാരിക്കട്ടെ. നോമ്പ് നോറ്റില്ല, അങ്ങനത്തെ ആൾക്ക് സാമൂഹ്യ സേവനം ചെയ്തിട്ട് എന്താ കുറയില്ല? അത് 700, 700, 700 കിട്ടിയെന്ന് വരും. നോമ്പ് നോറ്റാൽ പത്ത് കിട്ടും, നോറ്റില്ലെങ്കിലോ ശിക്ഷിക്ക് കൂലിയാവില്ല.
കാഞ്ചനെ കൂലിയില്ലല്ലോ.
ശിക്ഷ ഉണ്ടോ? ശിക്ഷയില്ല. ശിക്ഷിക്കും എപ്പോ? നല്ല കാര്യങ്ങളൊന്നും സക്കാത്ത് കൂടി കൊടുക്കൂല, മറ്റുള്ളവർക്ക് ഉപകാരം ചെയ്യൂല. സക്കാത്ത് സക്കാത്തന്നെ പിടിക്കുക. സക്കാത്ത് കൊടുക്കാതെ നോമ്പ് നോറ്റുമില്ലെങ്കിൽ സക്കാത്ത് കൊടുക്കാത്തവന് അത് 700 ഇരട്ടി എന്ന് പറയാൻ പാടില്ല. ഗൗരവമുള്ള കൽപ്പന അതിനാദ്യമുണ്ട്. അതിനനുസരിച്ച് ശിക്ഷ കൊടുക്കും. നരകത്തിലിട്ടിട്ട് തന്നെ ആ കൊടുത്തി കൂടി നോമ്പിലോ കൂട്ടും, സ്കാരത്തിനോ കൂട്ടും, ഹജ്ജിലോ ഒക്കെ കൂട്ടും. മഹാപാപങ്ങൾ ചെയ്ത ചെറിയ കുറ്റങ്ങൾക്കൊക്കെ ശിക്ഷിക്കും. മഹാപാപങ്ങൾ ചെയ്യാത്ത ആളെ ചെറിയ കുറ്റങ്ങളുടെ മേൽ ശിക്ഷിക്കൂല. സംസ്കാരത്തിന് മേൽ ശിക്ഷിക്കൂല, നോമ്പിന്റെ മേൽ ശിക്ഷിക്കൂല, ഹജ്ജിന്റെ മേൽ ശിക്ഷിക്കൂല. എന്നാ പിന്നെ ചെയ്യണ്ട? ചെയ്യണം, നിർബന്ധമാണ്. ഇതിന് ഡിഗ്രി കിട്ടാൻ വേണ്ടി അബൂഹുറൈറ വേറെ നേരെ മറിച്ച മുമ്പിൽ എന്താ പറഞ്ഞത്? ജിഹാദൊന്നും വലിയ പ്രശ്നമല്ല, ജിഹാദൊന്നും വലിയ പ്രശ്നമല്ല. മൂപ്പര് വേള് ശരിക്ക് പഠിച്ചെന്നല്ലേ രസമുള്ള വേളുകളാണ്. മൂപ്പര് പറയാം, അങ്ങനെ ജിഹാദ് ചെയ്യുന്നതിനെ സംബന്ധിച്ചുള്ള കുറച്ച് സംസാരമൊക്കെ നടക്കുന്നതിന്റെ ഇടയിൽ മൂപ്പര് പറഞ്ഞു, അതിന്റെ കാര്യമൊന്നുമില്ല. മനസ്സമ്മ ഇല്ലാതെ റസൂലി അഹാമസലാക്ക ഓ സാമ്രമതാണ്. അള്ളാഹുവിലും റസൂലും വിശ്വസിച്ച് അവന്റെ റസൂൽ എന്നാ പറയാ, ആ റസൂലും വിശ്വസിച്ചിട്ട് അഹാമസലാത്ത സാമ്രമതാണ്, നമസ്കരിക്കും നോമ്പ് നോക്കും ചെയ്താൽ കാന ഹക്കൻ അലല്ലാഹി അൻ യുദ്ഖലഹുൽ ജന്ന. ആ ഈ രണ്ട് കാര്യം നമസ്കാരം നോമ്പും തന്നെ കാര്യമായിട്ട് അതങ്ങട്ട് ചെയ്താൽ അവനെ സ്വർഗത്തിൽ കൊണ്ടാക്കൽ അള്ളാഹ്ക്ക് കടപ്പെട്ടുപോയിന, അള്ളാഹ്ക്ക് ഫർവായി പോയിന മൂപ്പരെ പ്രസംഗം. അപ്പൊ ചിലർ ചോദിച്ചു, അപ്പൊ ഈ ജിഹാദിന്റെ കാര്യം, ജിഹാദ് വൈൻ ജാഹലില്ലാഹി അവൻ അള്ളാഹുവിന്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്യട്ടെ ചെയ്യാതിരിക്കട്ടെ, എന്തായിരുന്നാലും ഈ രണ്ടെണ്ണം ചെയ്താൽ തന്നെ സ്വർഗം ഫറളായി എന്ന് നബി പറഞ്ഞിരിക്കണെന്ന് പറഞ്ഞിട്ട് അത് പറയാം. അപ്പൊ ജിഹാദ് ഒരു ഫറളയല്ല, നിർബന്ധയല്ല. ആ ഖുർആൻ പറഞ്ഞാണ് നിങ്ങളെ കഠിനമായിട്ട് എന്റെ പേരിൽ ശിക്ഷിക്കാൻ പോകണമെന്ന് പറഞ്ഞാൽ അതൊന്നും മൂപ്പർക്ക് പ്രശ്നമല്ല. ജാഹദ ഫീ സബീലില്ലാഹി ഔ ഖാദ ഫീ ബൈതിഹില്ലദി ഉലിദഫിയ ഫീ അർദിഹില്ലദി ഉലിദഫിയ, രണ്ടുണ്ട്. അവന്റെ നാട്ടിൽ അവൻ ജീവിച്ച നാട്ടിൽ തന്നെ ഇരുന്നാലും മതി, അവന്റെ പ്രസവിച്ച വീട്ടിൽ ഇരുന്നാലും മതി. ജിഹാദിന് ഒരു വിഷയമായിട്ട് പുറത്തിറങ്ങേണ്ട ആവശ്യമില്ല. നിസ്കരിച്ച് നോമ്പറ്റോട്ട് ഇരുന്നാൽ തന്നെ സ്വർഗം കിട്ടുക നിർബന്ധമാണെന്ന് നോമ്പറോട്ട് പറഞ്ഞു. ബുഹാരിയിലുണ്ട്. അപ്പൊ അബൂഹുറൈറ സംഗതി എവിടെ നിന്ന് വന്നു പറയും, ഈ മുആവിയാണ് ഇത് കണിച്ചു കൊടുത്ത, മുആവിയെ കണിച്ചു കൊടുത്തിട്ട് മൂപ്പര് പറഞ്ഞു. അപ്പൊ മൂപ്പരെ സംബന്ധിച്ച് വലിയൊരു ആക്ഷേപം, മുആവിയാനെ പറ്റി ആക്ഷേപം എല്ലാവർക്കും അറിയാം, നമ്മൾക്കൊക്കെ ധാരാളം അറിയല്ലോ. മുഹാജിരിങ്ങൾ എന്ന് പറഞ്ഞാൽ ഞാനും പെടും എന്ന് പറഞ്ഞാൽ അരി ജളെ, ഈ മുആവിയെ പറഞ്ഞ് മുഹാജിരിങ്ങൾ എന്ന് പറഞ്ഞാൽ ഞാനും പെടും, ഞാനും മക്കത്തുനിന്ന് വന്നാൾ തന്നെയാണ്. ഇത് പണ്ട് ചെയ്തത് എങ്ങനെ പറഞ്ഞ മതിയാ, മുഹാജിരിങ്ങൾ എന്ന് പറഞ്ഞ നബിന്റെ കൂടെ മുഹാജിരിങ്ങൾ അവിടെ നിന്ന് പോയത് അവർ ഇസ്ലാം തന്നെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് അവിടുന്ന് മറ്റൊരു ആർക്കും വെട്ടുമൊക്കെ കൊണ്ടിട്ട് ഓടിയതാ. മൂപ്പര് 100 ഒട്ടാനം കിട്ടിയപ്പോ ഞാനും അതിന്റെ ആളാന്ന് പറഞ്ഞിട്ട് കൂടിയാളാ ബാപ്പാന്റെ കൂടെ, 100 ഒട്ടാനം കൊടുത്തു നബി. അപ്പൊ നമുക്ക് ഇവിടെ നിൽക്കാനോട്ട് വിജയം, ഇവിടെ ഇപ്പോ ജിഹാദായിട്ട് എതിരില് നിൽക്കാൻ കഴിവില്ല. 10,000 പട്ടാളം എന്നത് പിന്നെ ഇപ്പൊ 2,000 ആളായിട്ട് പിന്നെ എന്ത് ചെയ്യാനാ? അബൂ സുബിയാനും മാവി ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പൊ അയാളുടെ കീഴൊതുങ്ങി. എന്നാലും ബഹന്മാർ ഗുരുത്തുക്കൾ ഉണ്ടാക്കുന്നവർക്ക് 100 ഒട്ടവും കൊടുത്തു, ദാദാമാർക്ക് കൊടുക്കേണ്ട ഫണ്ട് ചെയ്തു അവൻ കൊടുത്തു. അങ്ങനെയൊക്കെയാണ് മൂപ്പരിട്ട് വന്നത്, മൂപ്പര് ഇസ്ലാമിലേക്ക് വന്നത്. അപ്പൊ പറഞ്ഞിണ്ടാക്കി പറഞ്ഞ് മൂപ്പര് അടുത്ത് അറിയാത്ത ആൾക്കാരാണോ? അതാണോ അല്പം കൊല്ലം കഴിഞ്ഞതിന്റെ ശേഷം ആൾക്കാർ അറിയില്ലല്ലോ. അടുത്ത് താമസിനോട് പറയണം, ഞാനും മുഹാജിർ തന്നെയാണ്, ഞാൻ മക്കത്തേർന്ന് ജനിച്ചത്, ഞാനും മുഹാജിർ തന്നെയെന്ന് പറഞ്ഞു. അപ്പൊ ഇബ്നു അബ്ബാസ് എന്നുണ്ട്. അപ്പൊ ഇബ്നു അബ്ബാസ് അതിനെതിരിട്ട് പറ്റി ലാ ഹിജ്റത്ത ബാദൽ ഫത്ഹ്, ഫത്ഹിന്റെ ശേഷം പിന്നെ ഹിജ്റ ചെയ്യാനുള്ള പ്രശ്നമില്ല. ഫത്ഹിന്റെ ശേഷം ഞാൻ കൂടി അങ്ങോട്ട് പോകാൻ പിന്നെ അവിടുത്തെ ഹിജ്റ ലാ ഹിജ്റത്ത ബാദൽ ഫത്ഹ് അത് മുഹാജിർ കിട്ടും. പക്ഷേ ഇത് സന്ദർഭം എഴുതി വെക്കൂല, സന്ദർഭം എഴുതി വെക്കുമ്പോഴാണ് സത്യം മുഴുവൻ പുറത്തേറെ. ലാഹിജ്റത്ത് ബാദൽ ഫത്ഹ് എന്ന് ഇബ്നു അബ്ബാസ് ഇങ്ങനെ പറയാറുണ്ട്. എന്താ ആവശ്യം എന്ന് മനസ്സിലായില്ല. ആവശ്യം നമുക്ക് മനസ്സിലായിക്കണം. ഇയാളെ വാദം പിടിക്കാനായി പറഞ്ഞത് ഹിജ്റന്റെ ശേഷം പിന്നെ ഫത്ഹിന്റെ ശേഷം മക്കം പത്താക്കിയതിന് ശേഷം പിന്നെ ഇവിടെ ഹിജ്റ ചെയ്യുക എന്നുള്ള പ്രശ്നം മിണ്ടാൻ പാടില്ല എന്ന് പറഞ്ഞു. അപ്പൊ പിന്നെ വിളിച്ചിട്ട് പറഞ്ഞു, അരി അബൂഹുറൈറ വിളിച്ചിട്ട് പറഞ്ഞു, അപ്പൊ നമുക്കിവിടെ പ്രശ്നമുണ്ട്. ഇപ്പൊ മുഹാജിറായ ആ കൂട്ടത്തിൽ റളിയല്ലാഹു ഒക്കെ ചെല്ലായിരുന്നു, മുഹാജിറിന്റെ കൂട്ടത്തിൽ പെട്ടില്ല എന്ന് ഉറപ്പായി. ഇബ്നു അബ്ബാസ് ഇപ്പോൾ തയ്യാറാക്കി. ഇനിയിപ്പോ എന്ത് വേണം? മുഹാജിർ അല്ലെങ്കിലും സ്വർഗം എന്നുള്ള കാര്യം നമ്മളെ കാര്യം ഒന്ന് പ്രഖ്യാപിക്കണം. മുആവിയെ പഠിപ്പിക്കുക അബൂഹുറൈറനെ. മുഹാജിർ അല്ലെങ്കിൽ പോലും സ്വർഗം കിട്ടും എന്നുള്ള കാര്യം നമുക്ക് ഉറപ്പാവണം. അതിനിപ്പോ എന്താ വേണ്ടെന്ന് വെച്ചു, നമുക്ക് വാദം അറിയല്ലോ. അത് പറഞ്ഞു ഉടനെ വന്നിട്ട് രണ്ടാമത്തെ ആൾ ആദ്യം പറഞ്ഞ എന്താ മുപ്പര് വാദം പറഞ്ഞ ആദ്യം പേച്ചു പോയി. ആദ്യം പറഞ്ഞപ്പോ നിസ്കരിക്കുന്നു നോമ്പോക്കും ചെയ്ത നോമ്പോക്കും ചെയ്തിട്ടുണ്ടെങ്കിൽ സ്വർഗത്തിൽ കിടക്കും വല്ല തളത്തും നിർബന്ധം. ജാഹദ ഫീ സബീലില്ലാഹി ഔ ജലസ ഫീ ബൈതിഹി ആദ്യം പറഞ്ഞു.
അപ്പൊ പറഞ്ഞിട്ട് പറഞ്ഞു, അങ്ങനെ പറഞ്ഞിട്ടുണ്ട്.
അതുകൊണ്ട് കാര്യമുള്ളൂ, ജിഹാദ് പറഞ്ഞുകൊണ്ട് കാര്യമില്ലല്ലോ. ഇപ്പൊ പറഞ്ഞെന്താ, ജിഹാദ് ചെയ്താലും ചെയ്തിട്ടില്ലെങ്കിൽ സ്വർഗം കിട്ടുന്നില്ല. ഇപ്പൊ പറഞ്ഞത് മുഹാജിറായാലും അല്ലെങ്കിലും സ്വർഗം കിട്ടുമെന്ന് പറഞ്ഞില്ലല്ലോ, ഇപ്പൊ നമുക്ക് കാര്യമുള്ളൂ. ഇജ്ജി എന്ത് മണ്ടത്തരായി ചെയ്തതെന്ന് വെച്ചു. അപ്പൊ അത് ശരി, അഞ്ഞത്തെ വേദന ശരിയാക്കാം, അഞ്ഞത്തെ വേദന ശരിയാക്കാം. ശരിയാക്കി പിറ്റത്തെ വേദന, പിറ്റത്തെ വെള്ളിയാഴ്ച വേദം. മൻ അമറ ബില്ലാഹി വ റസൂലിഹി വ ജഹാവ കമ സലാത്ത വ സാമ റമദാന വ ജഹാജറ ഫീ സബീലില്ലാഹി ഔ ലം യുഹാജിർ, ഹിജ്റ ചെയ്താലും ചെയ്തിട്ടില്ലെങ്കിലും സ്വർഗം കിട്ടുന്നു നബി പറഞ്ഞിരിക്കുന്നത്. മൂന്നാമത്തെ നാളെ ഇതൊക്കെ ബുഖാരി, ഇതൊക്കെ ബുഖാരിയിലുണ്ട്. അപ്പൊ ഇയാൾ ഈ സന്ദർഭം നോക്കിയിട്ട് മുആവിയാന്റെ അവിടേക്ക് എത്താൻ വേണ്ടിയിട്ട് നുണ മാറ്റി പറയുന്നത് ഇങ്ങനെ കണ്ണാടിയിൽ നോക്കി കാണുമ്പോൾ ഇങ്ങനെ കാണാം. പക്ഷെ എന്ത് വേണോ, ബുഖാരി ഒട്ടാകെ നോക്കാൻ എപ്പോഴേ കാണുള്ളൂ. ഇത് കാലോരി ഓതിയിട്ട് റാങ്കും വാങ്ങി പോന്നെ എങ്ങനെ കാണുക, കാണൂല. കാലോരി ഓതി അല്ലെ അർക്കാരി ഓതി, എന്നിട്ട് റാങ്കും വാങ്ങാം ബുഖാരി മുഴുവൻ ഓതി എന്ന് പറഞ്ഞിട്ട് അപ്പൊ കാണൂല. അപ്പൊ എന്തിനാണ് ഒരിക്കൽ ജാഹദാന്ന് പറഞ്ഞത്, എന്തിനാണ് ലാഹിജറത്തെ ബദൽ ഫത്ഹിന്ന് ഇബ്നു അബ്ബാസ് പറഞ്ഞത്? മുആവിയാനോട്ട മാവിയ ഞാൻ മുഹാജിറാണെന്ന് പറയുമ്പോ ഏ ഹിജ്ര ഫത്ഹിന്റെ ശേഷം ഹിജ്റല്ല നടക്കേണ്ട, ഫത്ഹ് വേള കഴിഞ്ഞ ശേഷം പിന്നെ ഹിജ്ര എന്നുള്ള പ്രശ്നമില്ല, അതിനോട്ട് കൂലി കിട്ടാനില്ല എന്ന് പറഞ്ഞിട്ട് പ്രസംഗിച്ചു. എന്തിനാണെന്നുള്ള രീതിയിച്ചില്ല. ഒരിക്കൽ പോയിട്ട് അബൂറ പ്രസംഗിച്ചു, ജാദ ഫീ സബീലില്ലാഹി ഔ ഖാദ ഫീ ബൈതിഹി എന്ന് പറഞ്ഞു. അതെന്തിനാണെന്നും മനസ്സിലായില്ല. പിന്നെ പറഞ്ഞു മാറ്റിയിട്ട് മന്നാമന ബില്ലാഹി റസൂലിഹി വ ജാഹദ ഫീ അഖാമ സലാത്ത വ സാമ റമദാന വ ഹാജ ഫീ സബീലില്ലാഹി ഔ ഖാദ ഫീ അർളിഹി ലത്തി വലിദ ഫീഹാ എന്ന് പറഞ്ഞപ്പോ സംഗതിയൊക്കെ ശരിയായി. പക്ഷെ എന്തിനാ ഈ മൂന്നെട്ട് ഈ മൂന്ന് യാദി പറഞ്ഞെന്നുള്ളത്, അത് അതിന്റെ ചരിത്ര ഗവേഷണത്തിൽ കൂടി അറിയുള്ളൂ. എന്നാ ഇങ്ങനെ ചരിത്ര ഗവേഷണം ചെയ്തിട്ട് ഇവർ എഴുതുവോ, എഴുതൂലോ, എഴുതൂല. ഇത് ഓരോ ഈ മറുപടികളൊക്കെ എങ്ങനെ എങ്ങനെ വന്നു എന്ന് കാണുമ്പോൾ നമ്മൾക്ക് ചരിത്രം കിട്ടുകയില്ല. അങ്ങനെയാണോ അയാളോടൊന്ന് വാദിക്കുന്നുണ്ട്, ഏ ഞാൻ അഞ്ഞൂറേ തരാനുള്ളൂ, അഞ്ഞൂറേ തരാനുള്ളൂ, അത് മാത്രമേ നമ്മൾ കേൾക്കുന്നുള്ളൂ. അഞ്ഞൂറേ തരാനുള്ളൂ, അഞ്ഞൂറേ തരാനുള്ളൂ എന്നിട്ട് കുത്തുമ്പാടും നടക്കുമ്പോൾ ഉറപ്പായി അഞ്ഞൂറിലേറെ തരാണ്ടെന്ന് മറ്റവന് വാദമുണ്ടെന്ന് ഉറപ്പായില്ലേ? അല്ലെങ്കിൽ അഞ്ഞൂറേ തരാനുള്ളൂ എന്ന് പറയണ്ട, അഞ്ഞൂറേ തരാനുള്ളൂ എന്ന് പറഞ്ഞിട്ട് വാദം നടക്കുമ്പോൾ ഉറപ്പാണല്ലോ മറ്റൊന്ന് അഞ്ഞൂറിനേക്കാൾ അധികം തരാണ്ടെന്ന് മറ്റവന്റെ വാദം ഉറപ്പായില്ലേ? അതുപോലെ അതുപോലെയാണ് ഇപ്പോ ഇതിങ്ങനെ വഴിക്കോയി നുണ ഇങ്ങനെ മാറ്റി പറയുമ്പോൾ നമ്മൾക്ക് മനസ്സിലാക്കാം ഇവിടെ മുആവിയാന്റെ മണിയടിയാണിത് എന്നുള്ളത് അവിടുന്ന് മനസ്സിലാക്കാം. അത് മനസ്സിലാക്കിയത് അല്ലാതെ പറയാം ഓരോരുത്തിന് കഴിയില്ല, അത്തരത്തിലുള്ള ഘടനയിലാണ് അതൊക്കെ കിടക്കുന്നത്. ഏതായാലും നമ്മൾ ഇവരൊക്കെ നന്നായിട്ട് മനസ്സിലാക്കണം. സഹാബികൾ എന്ന് പറഞ്ഞതിൽ ആരൊക്കെ ഉണ്ട്, ശരിക്കുള്ള സഹാബികൾ അതും മനസ്സിലാക്കണം. അവരിൽ നബിന്റെ വസീയത്ത് പോലും പൂഴ്ത്തി വെക്കാൻ വേണ്ടി ജീവിച്ചിരിക്കുന്ന സഹാബികൾ ചെയ്ത കുതന്ത്രങ്ങൾ അതും മനസ്സിലാക്കണം. എന്നിട്ട് ഈ നോമ്പിന്റെയും നിസ്കാരത്തിന്റെ ഭ്രാന്ത് തലേന്ന് വലിച്ചെറിയുമ്പോൾ ഇപ്പൊ ഫല്യസംഭവം എന്ന് പറഞ്ഞതിനെ പറ്റി നമ്മൾ പറയാൻ പോകുന്നതാണ്. ഫല്യസംഭു എന്ന് പറയുന്ന ഈ പ്രയോഗപ്രകാരം നോമ്പ് മക്തൂബാണെന്ന് പോലും, റമദാൻ മാസം ഒട്ടാകെ മക്തൂബാണെന്ന് പോലും തെളിയിക്കാൻ ആർക്കും സാധ്യമല്ല. ആണെങ്കിൽ കൊണ്ടുവരട്ടെ ദൈവ്, കടം വാങ്ങിയാൽ എഴുത്തറിയുന്ന ഒരാള്, അല്ല കടം വാങ്ങിയാൽ വാങ്ങിയ ആള് ഫല്യുംലില്ലദി അലൈഹിൽ ഹഖു, ആരാണോ വാങ്ങിയത്, ഞാൻ കടം വാങ്ങിയ ഒരാൾക്ക് കടം വാങ്ങി വിചാരിക്കാം. അപ്പൊ അത് രേഖ വേണമെന്ന് പറഞ്ഞു. ഈ രേഖ അതാരാണ് എഴുതാൻ വേണ്ടി എല്ലാവർക്കും എത്തറിഞ്ഞോളുന്നില്ല എന്നങ്ങനെയാണ്. അപ്പൊ എഴുതുന്ന ഒരാള്, എഴുതാൻ അറിയുന്ന ഒരാൾ എഴുതി കൊടുക്കട്ടെ എന്ന് പറയും. വല്യത്തു കാത്തുകൊമ്പില്ല, ഒരു എഴുത്തുകാരൻ എഴുതി കൊടുക്കട്ടെ എന്നാ എഴുത്തുകാരൻ തന്നെ പുറത്തുനിന്ന് മൂന്നാമത്തെ എഴുത്തുകാരൻ തന്നെ വേണമെന്ന് നിർബന്ധമുണ്ടോ? അല്ല, അതൊക്കെയാണ് അതിന്റെ നല്ല പിന്നീട് തർക്കം വരാതിരിക്കാനുള്ള നല്ല മാർഗം അതാണ്. പിന്നെ ആ കടത്തിന്റെ സംഖ്യ പറഞ്ഞു കൊടുക്കുന്നതോ, ആ വാചകങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നത്, അത് ഈ സംഖ്യ വാങ്ങിയ ആളാണ് പറഞ്ഞു കൊടുക്കേണ്ടത്. മറ്റവൻ പറഞ്ഞു കൊടുക്കല് ഹറാമെന്നല്ല ഇപ്പൊ പറഞ്ഞതിന്റെ അർത്ഥം. അവിടെ ഒക്കെ പറയുന്നതാ വല്യുംലിയിലപ്പോലും എന്നൊക്കെ പറയുന്നത് അതിന്റെ നല്ല മര്യാദ ആണ് പഠിപ്പിക്കുക എന്നല്ല, അതൊക്കെ ഫർളാണ്. അത് ചെയ്തിട്ടില്ലെങ്കിൽ നരകത്തിലിടുന്നൊന്നുമല്ല അപ്പൊ എന്റെ അർത്ഥം. അവിടുത്തെ നല്ല സംസ്കാരം നല്ല നടപടി അതാണെന്ന് പഠിപ്പിക്കുക. അതുപോലെ തന്നെയാണ് ഈ നോമ്പൂര് നല്ല നടപടിയാണെന്നല്ലാതെ അതിന്റെ പേരിൽ ഇവിടെ വാളെടുക്കാണോ? അതിന്റെ പേരിലെ വാള്, അതിന്റെ പേരിലെ വാള് ഇവിടെ ജയില് റോട്ടിൽ കൂടി സ്റ്റൗ തലയിൽ വെച്ച് കൊണ്ടുനടക്കുന്ന ശിക്ഷകളൊക്കെ ഉണ്ട് ഈ ഗൾഫ് നാടുകളിൽ. എന്താ ഒരു ഒരു ഗ്ലാസ് വെള്ളം കാച്ചു കുടിച്ചൻ, അപ്പൊ അവനിപ്പോ എന്താ പ്രശ്നമൊന്നും ചോദിക്കൂല. അങ്ങനെ വീട്ടിൽ നിന്നിട്ട് റോഡിൽ നിന്നിട്ട് ഒമ്പതാം മാസത്തിൽ പകൽ ചായച്ചാൽ ആ സ്റ്റൗ തലയിൽ വെച്ച് നടത്തിക്കാം അങ്ങാടി കൂടി. ജക്കാത്ത് ചോദിക്കാനോ പഠിപ്പിക്കാനോ ആളുടെ ആളില്ല. അപ്പൊ നമ്മൾ പറയുന്നത് എന്താ, ഇപ്പൊ രണ്ടു മൂന്ന് പ്രശ്നം, ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് പ്രശ്നം പുറത്തിട്ടുണ്ട്. അമ്രും ബിൽ മഅറൂഫ് എന്ന് പറഞ്ഞതിൽ നോമ്പും പൊടുവില നിസ്കാരം കൊടുക്കുക, അത് പ്രത്യേകം മനസ്സിലാണ്. അമ്രും ബിൽ മഅറൂഫ് നമ്മൾ പറഞ്ഞേൽപ്പിച്ച് ചെയ്യിപ്പിക്കുന്നുണ്ടല്ലോ, അത് ചെയ്തുകൂടി ഇത് ചെയ്തുകൂടി എന്ന് പറഞ്ഞാൽ നിസ്കാരം പറയാൻ പാടില്ല, നോമ്പ് പറയാൻ പാടില്ല. പഠിക്കണത് നിസ്കാരങ്ങൾ നിസ്കരിക്കണില്ലേ, നോമ്പൊക്കെ മിണ്ടാൻ പാടില്ല, അത് ഓരോരുത്തരുടെ കാര്യമാണ്. നിസ്കരിക്കണം എന്നുള്ള നമ്മളെ കാര്യം നമുക്കറിയാം, വിവരമില്ലേ പറഞ്ഞു കൊടുക്കാം. എന്നല്ലാതെ നിസ്കരിക്കുന്നു എന്ന് പറയാൻ പാടില്ല, എന്താണ് നോമ്പൊക്കാത്ത ചോദിക്കാൻ പാടില്ല, ചോദിക്കാൻ പാടില്ല. അമ്രും ബിൽ മഅറൂഫിൽ പെടൂലേ, അത് അമ്രും ബിൽ മഅറൂഫിൽ പെടൂല. പിന്നെ ഏതാ മഅറൂഫ് എന്നുള്ളത്, പരോപകാരമുള്ള കാര്യങ്ങളാണ് മഅറൂഫ്. വയം നവരൽ മഅറൂൻ, സകാത്ത് കൊടുക്കാതെ നിസ്കാരിച്ചുകൊണ്ട് ഇങ്ങനെ നടക്കുക, അത് പ്രകടിപ്പിക്കുക, അവർക്കാണ് കഠിന ശിക്ഷ. പരോപകാരമുള്ള നല്ല നല്ല കാര്യങ്ങൾ അത് തടയുക, അത് പ്രേരിപ്പിക്കാതിരിക്കുക, അത് കൽപ്പിക്കാതിരിക്കുക, അതിനാ ശിക്ഷ. അതിനാണ് അള്ളാഹു കൽപ്പിക്കുന്നത്. ശരിക്കും നോക്കാം, ഹജ്ജ് ചെയ്യാൻ പറയാൻ കൽപ്പിച്ചിട്ടില്ല, അത് കൽപ്പിക്കാൻ പാടില്ല, വിവരമില്ലാത്ത പറഞ്ഞു കൊടുക്കാന്ന് മാത്രമേ ഉള്ളൂ. എന്ന് വിചാരിച്ചിട്ട് നമ്മുടെ വീട്ടില് അല്ലെ നമുക്ക് കിരിക്കണ്ടേ, അത് നമ്മൾ കിരിക്ക എന്ന് പറയാൻ പാടില്ല എന്നല്ലേ ഈ പറഞ്ഞത്. ജമാഅത്തിന്റെ പണി ഒറ്റ വാക്കിൽ പറഞ്ഞാൽ പറ തബ്ലീഗ് ജമാഅത്തിനുണ്ട്, നിക്ഷരിപ്പിക്കാനായിട്ട് നടക്കും. ഓരോരുത്തർ വീട്ടിൽ പോയിട്ട് അവിടെ പോയിട്ട് അങ്ങാടി പോയിട്ടൊക്കെ ഇങ്ങനെ അത് പാടില്ല എന്നാ പോയി പറഞ്ഞു. അത് പാടില്ല, ഖുർആൻ വിരുദ്ധമാണ്. അത് അമ്രുൽ മഅറൂഫ് അല്ല. സഹകരണം ഓരോരുത്തരും അങ്ങനെ നമ്മള് സുഹൃത്തുക്കളാണ് ഇരിക്കുന്ന അവസരത്തിൽ നമ്മൾ കരിച്ചില്ലല്ലോ കരിക്കാൻ, അത് പറയാം. അതൊന്നും മിണ്ടാൻ പാടില്ല എന്നല്ല പറഞ്ഞിട്ട്, ഞാൻ എന്റെ വാക്കുകൊണ്ടാ പരസ്കരിക്കണമെന്നല്ല മിണ്ടാൻ പാടില്ല. ആളിപ്പൊ നിക്കിരിക്കാതിരിക്കുക, പക്ഷെ ഞാൻ പറഞ്ഞപ്പോ നിക്കിരിക്കും. മിണ്ടാൻ പാടില്ല, കാരണം രണ്ടാളും പെട്ട് അനുപനക്ക് കൂലിട്ടിട്ടായിരുന്നു. എന്ത് കൂലിയ ഈ മുനാഫിക്കുന്ന കാര്യത്തിന്? പറഞ്ഞ കാരണം പാട്ട് നിക്കിരിക്കാൻ പോണത്, അതുകൊണ്ടാണ് അതിന് കൂലിയില്ല. അപ്പൊ മുനാഫിക്കുന്ന നിൽക്കാറുകൊണ്ട് മറ്റൊന്നും കൂലിട്ടില്ല. അപ്പൊ സ്വയം നിക്കരിച്ചെങ്കിലേ കൂലിയുള്ളൂ, അതാണ് മറ്റേ ആള് പറയും വേണ്ട. അപ്പൊ അമ്പും മഅറൂഫിൽ നിസ്കാറും നോമ്പും പെടൂല എന്ന് നമ്മൾ പറഞ്ഞാൽ മാത്രം പോലെ കഥയിൽ ചോദിക്കണം. അമ്രുമിൽ മഅറൂഫിൽ നിസ്കാറും നോമ്പും പെടൂല, അങ്ങനെ അരസ്യമായിട്ട് മറ്റുള്ള ആൾക്കാരോട് ഇതിന് കൽപ്പിക്കാൻ പാടില്ല, അത് ഓരോരുത്തരും സ്വയം നിസ്കരിച്ചതിലേ കാര്യമുള്ളൂ, പറഞ്ഞു ജീവിപ്പിച്ചിട്ട് യാതൊരു കാര്യമില്ല എന്നൊക്കെയാണ് ഞങ്ങളുടെ ഖുർആൻ സുന്നത്തുകാരുടെ സിദ്ധാന്തം. അതിനെ ക്ഷണിക്കാൻ കഴിവുണ്ടെങ്കിൽ ക്ഷണിക്കണം എന്ന് പറഞ്ഞിട്ട് കത്തേരി കൊളി പേനും പക്ഷേ കണ്ടെടുത്തില്ലേ കത്തേരി കൊളി. പ്രശ്നമാകട്ടെ, ഈ മഅറൂഫ് എന്ന സാധനം എന്താണെന്ന് അവരൊന്ന് പറയട്ടെ. അതുപോലെ ഫല്യസംഹു എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഫറളാവോ അത് മക്തൂബാവോ എന്നൊക്കെ അവരൊന്ന് പറയട്ടെ. ഓപ്പണായിട്ട് നമ്മളെ പുസ്തകം തുറന്നതല്ലേ, എല്ലാരോടും ചോദിച്ചൂടെ, അതിന് മറുപടി വരട്ടെ. വക്കാത്തിന് 1000 കൊല്ലം പശു എന്ന് പറഞ്ഞ് കൂട്ടര്, ഇതിനൊന്നും മറുപടി വരില്ല. ഇപ്പൊ പശു അല്ല അർത്ഥം എന്ന് പറഞ്ഞപ്പോ മേപ്പെട്ട് നോക്കിയിട്ട് നിശ്ചലമായിട്ട് നിൽക്കുക, പശുവല്ല വക്രത്തിൽ നിന്ന് പറഞ്ഞപ്പോ മിണ്ടാതിരിക്കുക, അങ്ങനെ ശരിയാ മനസ്സിലായി. അതുപോലെ ഇതൊക്കെ പറഞ്ഞാലാണ് മനസ്സിലാവും, മനസ്സിലാവണം, മനസ്സിലാവണം. മഅറൂഫ് എന്ന് പറഞ്ഞാൽ നിക്കാറും മുമ്പല്ല, സക്കാത്തും ധർമ്മമാണ്, അതാണ് മഅറൂഫ്. അത് ചെയ്യണം, ഓരോരുത്തരോടും പോയിട്ട് പറയാം, അല്ല നിങ്ങൾ സക്കാത്ത് കൊടുക്കണം. അതൊന്ന് പറയട്ടെ, അവര് ഓരോരുത്തരോടും പോയിട്ട് ചോദിക്കാം, സക്കാത്ത് കൊടുക്കണല്ലോ, ഈ മാസം ശമ്പളം കിട്ടിയില്ല, സക്കാത്ത് കൊടുക്കാത്തെന്ന് ചോദിക്കോ, അടിച്ചിട്ട് പഠിപ്പിക്കോ, അടിച്ചിട്ട് പഠിപ്പിക്കും. അപ്പൊ അതാ അതാ അള്ള പറഞ്ഞു, അള്ള പറഞ്ഞതാ സക്കാത്തിന്റെ കാര്യം പോയിട്ട് പ്രേരിപ്പിക്കണമെന്ന് അള്ള പറഞ്ഞിരിക്കുന്നത്. അത് മിണ്ടാവർക്ക് ഉറപ്പില്ല, ധൈര്യമില്ല, നിസ്കരിക്കാനും നോമ്പാക്കാനും പറയാൻ എല്ലാവരും കൂടുതലില്ല. ആ നേരം തന്നെ നിസ്കരിക്കണ്ടേ, ഇസ്ലാമെന്ന് പറഞ്ഞാൽ തന്നെ നിക്കാറല്ലേ എന്നാ അതിന് പറഞ്ഞു പൊളിഞ്ഞില്ലേ. ഇസ്ലാമെന്ന് പറഞ്ഞാൽ തന്നെ നിക്കാറ, ഇന്ന പൈന ഷിർക്കി, ഇന്ന പൈന റജ്ലി വശിർക്കി തിർക്കസല. ഒരു മനുഷ്യന്റെയും പിന്നെ ഷിർക്കിന്റെയും ഇടയിൽ ഉള്ള മറയായിട്ട് നിൽക്കുന്ന സാധനം എന്താ? തിർക്കസലാത്താന്ന പറയാം. ഒരു മനുഷ്യന്റെയും ഈ ഷിർക്കിന്റെയും ഇടയിലുള്ള മറ എന്താ? ഇടയിലുള്ള മറ തിർക്കസലാത്ത സലാത്ത, ഇടയിലുള്ള മറ എന്ന് പറഞ്ഞാൽ നിസ്കാരമല്ലേ. അപ്പൊ നിസ്കാരം ഉണ്ടാകുമ്പോ ശിർക്ക് വരൂല, കുഫ്രും വരൂല, ഈ മനുഷ്യനായിട്ട് അടുക്കൂല. അതിന്റെ ഇടയിലുള്ള ഒരു മറയാണ് നിസ്കാരം എന്ന് പറയേണ്ട സ്ഥലത്ത്. ഇവർക്ക് അറബി അറിയില്ല, മുസ്ലിമിലുള്ള ഹദീസ് അവനക്ക് അറബി അറിയില്ല. ഇവരുടെ അധ്യക്ഷൻ വരാൻ പോകുന്നത് അക്ഷമരായിരിക്കുക എന്നല്ല മറിയിലുള്ള അറബിക്കാരനാണ്. അധ്യക്ഷൻ വരാൻ പോകുന്നത് അക്ഷമരായിരിക്കുക എന്നാ പറയേണ്ടത്, ക്ഷമിച്ചിരുന്നോളൂ എന്നല്ലേ പറയേണ്ടത്. അക്ഷമരായിരിക്കുമെന്ന് പറഞ്ഞാൽ എല്ലാവരും കൂടി ചാടിക്കളിക്കണമെന്നല്ലേ അതിന്റെ അർത്ഥം. അപ്പൊ അതേപോലെയുള്ള അറബി പഠിച്ച ആളാണ് ഇപ്പൊ ഇതിന്റെ അർത്ഥം. ഈ ഹദീസ് ഉണ്ടാക്കിയെടുത്ത ഈ ഹദീസ് ഉണ്ടാക്കിയ അറിയില്ല, അറബി അറിയില്ല, അതുകൊണ്ട് അതും പൊളിഞ്ഞു. നമ്മൾ പറഞ്ഞു ഇന്ന പേന ഷിർക്കി, ഇന്ന പേന റജലി, ഒ ഷിർക്കി തിർക്കസല എന്ന് പറയുന്നത് ആകെ മൂന്ന് പദേ ഉള്ളൂ. മൂന്ന് പദം തെറ്റാണെന്ന് പറഞ്ഞിട്ട് അച്ചടിച്ചു കൊടുത്തിട്ട് മിണ്ടുന്നുണ്ടോ? എല്ലാ കൊണ്ടും ഒന്നാം മാസം വന്നാൽ നിസ്കാര ചന്തയാണെന്ന് നിനക്ക് മിഹ്റാജിന്റെ ഹദീസ് അത് പ്രമാണമാക്കിയിട്ട് എഴുതി കൂടെ എല്ലാ മാസികയിലും പ്രസിദ്ധീകരണത്തിലൊക്കെ എഴുതി വിടുന്നുണ്ട്. ഇക്കൊല്ലം ഏതായിട്ട് ആ നമ്മൾ അറിയണല്ലോ അത്. ഇക്കൊല്ലം എന്തായിരിക്കും കാരണം? എല്ലാ കൊല്ലും ഏതെങ്കിലും ഒരു കൂട്ടർ മിഹ്റാജിന്റെ കഥ എഴുതാത്ത ഒരു റമദാൻ ഇവിടെ കഴിഞ്ഞു പോയിട്ടില്ല, ഇല്ല. ഏത് കൊല്ലം പരിശോധിച്ച് നോക്കണ്ടേ, റമദാൻ മാസം വരുമ്പോഴേക്കാ മിഹ്റാജിന്റെ കഥ ഒന്ന് എഴുതും. കാരണം ഇതിവിടെ ഇറക്കിട്ടുറപ്പിക്കാനാണ്. ഈ വർഷം എന്താ ഇതായിരിക്കാൻ കാരണം? ഒരൊറ്റ കുട്ടി മിഹ്റാജിന്റെ കഥ എഴുതി ഒരൊറ്റ മാസിക ഇവിടെ ഈ കേരളത്തിലുണ്ടോ? എന്താ ഇതായിരിക്കാൻ കാരണം? അപ്പൊ നമ്മൾ ചെയ്യുന്നതിന്റെ ഫലം നമ്മൾ അറിയണം. ആ ഇത് എഴുതിയാൽ മേൽന്ന് പോകൂലെന്ന് അവർക്ക് ഉറപ്പായി. ആ മിഹ്റാജിൽ വിശ്വസിക്കുന്നവൻ കാഫിറാണെന്ന് ഇവിടെ അച്ചടിച്ചു. അത് തെളിയിക്കാൻ എവിടെ വേണമെങ്കിലും നമ്മൾ ചെയ്യാമെന്ന് പറഞ്ഞു. മൂന്ന് ഖുർആന്റെ ആയത്തുകൾക്ക് മൂന്നിൽ ചെല്ലും മൂന്നിൽ പരം ആയത്തുകൾക്ക് കടകവിരുദ്ധമായ കുഫർ വിശ്വാസമാണ് മിഹ്റാജ് വിശ്വാസം എന്ന് അച്ചടിച്ചു കൊടുത്തപ്പോ ഇപ്പൊ ആര് പറഞ്ഞാലും കാഫിറാന്ന് പറഞ്ഞിട്ട് പിടിക്കും, കാഫിറല്ല എന്ന് പെടഞ്ഞ് പറയണം. അങ്ങനത്തെ ഒരു രംഗത്തേക്ക് സമത എത്തിക്കഴിഞ്ഞിട്ടുണ്ടെന്ന് അവർക്കറിയാം. ഒരൊറ്റ കുട്ടി മിഹ്റാജിന്റെ കഥ ഈ റമദാനിക്ക് എഴുതിയില്ല, അഥവാ ആരെങ്കിലും എഴുതിയിട്ടുണ്ടെങ്കിലോ അത് ശ്രദ്ധപ്പെടുത്തും വേണം. വിടാൻ പാടില്ല. ഇവരുടെ കുഫറും ധിക്കാരവും അത് ഈ സമുദായത്തെ അറിയിക്കണം, വേറൊന്നുമില്ല. അവരോട് നമുക്ക് എന്ത് കാണിക്കാനാ, ഒന്നും ചെയ്യാല്ല. പക്ഷെ ഇവർ കള്ളന്മാരാണ്, കപടന്മാരാണ്, ഈ സമുദായത്തെ വഞ്ചിക്കാൻ വേണ്ടി നടക്കുന്ന ചൂഷകന്മാരാണ് എന്ന് ഈ സമുദായത്തെ ബോധ്യപ്പെടുത്തണം. അതിനുള്ള സന്ദർഭങ്ങൾ നമ്മൾ അത് ഉപയോഗപ്പെടുത്തണം, അത് ഒരിക്കലും പാഴാക്കി കളയരുതെന്നാണ് പറഞ്ഞതിന്റെ ഉദ്ദേശം.
ഇത്രയും പറഞ്ഞുകൊണ്ട് സംസാരം.
الله أكبر
ജനുവരി 21 തുച്ഛമായ കണക്കിന്റെ അടിസ്ഥാനത്തിലാണെന്ന് അള്ള പറഞ്ഞടാ. ഇവിടെ കാളിയന്മാരും തങ്ങന്മാരും ഉണ്ടാക്കിയൊന്നുമില്ല, അള്ള ഉണ്ടാക്കിയ കണക്കിന്. വാചിക്കൊക്കെ താറാതെ പറ്റ, ലോകത്തിലെ വാചിക്കൊക്കെ എപ്പോഴും അങ്ങോട്ടും സെക്കൻഡോടൊക്കെ മാറാം. ഇത് മാറാൻ പറ്റൂല, ഇത് അള്ളാഹു നിയന്ത്രിച്ച് നടത്തുന്ന ആ കണക്ക് ഇന്ന് വരെ അതേപോലെ ഇനി ഒട്ടാകെ ഒരു സാധ്യത വരാണല്ലോ അന്ന് താറാറാവും എന്നുള്ളതല്ലാതെ, അതിന്റെ മുമ്പ് ഈ സൂര്യചലനത്തിനോ ചന്ദ്രചലനത്തിനോ ഒരു വ്യത്യാസം സംഭവിക്കാൻ പാടില്ല, സെക്കൻഡ് പോലും വ്യത്യാസം വരാൻ പാടില്ല എന്ന് പറഞ്ഞാൽ അനുഭവമാണ്, ഇന്ന് വരെയുള്ള അനുഭവമാണ്. വെറുതെ കണക്ക് കൂട്ടി പറയല്ല, കണക്ക് കൂട്ടിയത് മുഴുവൻ അതേപോലെ അനുഭവപ്പെട്ടു. ചന്ദ്രഗ്രഹണം തന്നെ ഉദാഹരണം, ചന്ദ്രഗ്രഹണം ഇത്ര മണിക്ക് ഇത്ര മിനിറ്റ്